أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബാണ് ഏതാനും ആഴ്ചകളായി നാം വായിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്ന് 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള രചിച്ചിരിക്കുന്ന കിതാബാണ് നവാഖിദുൽ ഇസ്ലാം. അതിൽ 6 കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങളിൽ നിന്ന് 6 കാര്യങ്ങൾ കഴിഞ്ഞ ദർസുകളിലായി നമ്മൾ സൂചിപ്പിച്ചു. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, ഇബാദത്തിൽ അള്ളാഹുവിനോട് പങ്കുചേർക്കുക, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകളിൽ പങ്കുചേർക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലക്കും തനിക്കുമിടയിൽ മധ്യസ്ഥരെ സ്വീകരിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരിൽ ബലമേൽപ്പിക്കുകയും ചെയ്യുക. അതൊക്കെ അൽഹംദുലില്ലാ നമ്മൾ വിശദീകരിച്ചതാണ്. മൂന്നാമത്തേത്, മുഷ്രിക്കായ ഒരു വ്യക്തിയെ മുഷ്രിക്കാണെന്ന് വിശ്വസിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മുഷ്രിക്കിന്റെ മതം അത് ശരിയാണെന്ന് വിശ്വസിക്കുക, അതും ഇസ്ലാമിനെ ബാത്തിലാക്കുന്നതാണ്. നാലാമതായി നമ്മൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാളും നല്ലതാണ് മറ്റുള്ളവരുടെ ചര്യ എന്ന് വിശ്വസിക്കുക. അതിന്റെ വിശദീകരണങ്ങളും നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തി വെറുക്കുക, അങ്ങനെ വെറുത്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവസാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, ആറാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ അള്ളാഹുവിനെയോ അല്ലെങ്കിൽ ഈ ദീനിനെയോ ഏതെങ്കിലും രീതിയിൽ പരിഹസിക്കുക. ഈ 6 കാര്യങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഈ 6 കാര്യങ്ങൾ അൽഹംദുലില്ലാ കഴിഞ്ഞ 3 ദർസുകളിലായി നമ്മൾ പറഞ്ഞു. അതിനുശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, അസ്സാബിഉ, ഏഴാമത്തെ കാര്യം, ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന ഏഴാമത്തെ കാര്യം, അസ്സിഹർ, സിഹറാണ് ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ഏഴാമത്തെ കാര്യം, സിഹറാണ്. എന്നിട്ട് പറഞ്ഞു, വമിൻഹു സ്വർഫു വൽ അത്ഫു, സിഹറിൽ പെട്ടതാണ് സ്വർഫും അത്ഫും, അത് സിഹറിന്റെ 2 ഇനങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, ഫമൻ ഫഅലഹു, ആരെങ്കിലും സിഹർ ചെയ്താൽ, ഔ റളിയ ബിഹി, അല്ലെങ്കിൽ ആരെങ്കിലും സിഹറിൽ തൃപ്തിപ്പെട്ടാൽ, ഫഖദ് കഫർ, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ആരെങ്കിലും സിഹർ ചെയ്യുകയോ സിഹറിൽ തൃപ്തിപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതാണ്. അതിനൊരു തെളിവ് ഉദ്ധരിച്ചു സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനം, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ഹാറൂത്തിന്റെയും മാറൂത്തിന്റെയും അരികിൽ സിഹറിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി വരുന്നവരോട് ഹാറൂത്തും മാറൂത്തും എന്തു പറയും? ഇന്നമാ നഹ്നു ഫിത്ന, ഇത് നിങ്ങൾക്കൊരു ഫിത്നയാണ്, ഫലാ തക്ഫുർ, അത് കാരണത്താൽ നിങ്ങൾ കുഫറിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ, സിഹർ പഠിച്ചാൽ നിങ്ങളെ കുഫറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഹാറൂത്തും മാറൂത്തും ജനങ്ങളോട് പറയാറുള്ളതായി സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന 6-ാമത്തെ കാര്യമാണ് സിഹർ എന്നുള്ളത്. എന്താണ് സിഹർ എന്ന് പറഞ്ഞാൽ? സിഹർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇബാറത്തുൻ അനി ശൈഇൽ ഖഫി, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് അറബിയിൽ എന്ത് പറയുക? സിഹർ എന്ന് പറയുക. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക്, നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ സാധിക്കാത്ത രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യത്തിനാണ് എന്ത് പറയുക? സിഹർ എന്ന് അറബിയിൽ പറയുക, അറബി ഭാഷയിൽ. ഇബാറത്തുൻ അനി ശൈഇൽ ഖഫി. ഇമാം സുഹ്രി റഹിമഹുള്ള പറയുന്നു, സിഹറിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അസ്സിഹ്റു, സിഹർ എന്ന് പറഞ്ഞാൽ, സ്വർഫു ശൈഇ അൻ ഹഖീഖതിഹി ഇലാ ഗൈരിഹി, ഒരു വസ്തുവിനെ അതിന്റെ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ കാണിക്കുന്നതിനാണ് എന്ത് പറയുക? സിഹർ എന്ന് പറയുക. ഇമാം സുഹ്രി പറയുന്നു, ഒരു വസ്തുവിനെ അതിന്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് സിഹർ എന്ന് പറയുക. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള മാരണക്കാർ സാഹിരിങ്ങൾ വടിയിട്ടു, കാണുന്നവർക്ക് എന്തായിരുന്നു? പാമ്പായിരുന്നു. ഒരു വസ്തു അതല്ലാത്ത രൂപത്തിൽ ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിന് എന്തു പറയും? സിഹർ എന്ന് പറയുമെന്ന് ഇമാം സുഹുരി റഹിമഹുള്ള പറഞ്ഞു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സിഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, സിഹറിന് ധാരാളം ഇനങ്ങളുണ്ട്. ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് രണ്ടിനങ്ങളാണ് പറഞ്ഞത്, സ്വർഫും അത്ഫും. സിഹറിന് ധാരാളം ഇനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സിഹറിനെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ഒരു നിർവചനം പറയുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. സിഹറിന് ധാരാളം ഇനങ്ങൾ ഉള്ളതിനാൽ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു നിർവചനം പറയുക എന്നുള്ളത് സാധ്യമല്ല. ഇമാം മുഹമ്മദ് അൽ അമീൻ അഷ്ഷൻഖൈതി റഹിമഹുള്ള പറഞ്ഞു, അസ്സിഹ്റു ഫിൽ ഇസ്തിലാഹ്, ശരീഅത്തിൽ സിഹർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാ യുംകിൻ ഹദ്ദുഹു ബിഹദ്ദിൻ മാനിഇൻ ജാമിഅ, എല്ലാ സിഹറിന്റെ രൂപങ്ങളും എല്ലാ സിഹറിന്റെ ഇനങ്ങളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു നിർവചനം പറയുക എന്നുള്ളത് പ്രയാസമാണ്. ലികസറത്തിൽ അൻവാഇൽ മുഖ്തലിഫത്തി ദാഖിലത്തി തഹ്ത, കാരണം സിഹറിന് അനേകം ഇനങ്ങളുണ്ട്, അതൊക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ സിഹറിനെ വിവക്ഷ നൽകുക എന്നുള്ളത്, അതിന് നിർവചനം നൽകുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷെ ഇൻഷാ അള്ളാ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. സിഹറ് ധാരാളം ഇനങ്ങളുണ്ടെങ്കിലും ആ സിഹറൊക്കെ അടിസ്ഥാനപരമായി മടങ്ങുന്നത് രണ്ട് രൂപങ്ങളിലേക്കാണ്. സിഹറിന് ധാരാളം ഇനങ്ങളുണ്ടെങ്കിലും ആ സിഹറൊക്കെ അടിസ്ഥാനപരമായി മടങ്ങുന്നത് രണ്ട് രൂപങ്ങളിലേക്കാണ്. ഒന്നാമത്തേത് സിഹറുൻ ഹഖീഖി. സിഹറുൻ ഹഖീഖി, ചില ഉലമാക്കൾ സിഹറു തഅ്സീർ എന്നും അതിന് പറയാറുണ്ട്. സിഹറുൻ ഹഖീഖി, യഥാർത്ഥത്തിൽ സിഹർ ചെയ്യുക, യഥാർത്ഥത്തിൽ സിഹർ സംഭവിക്കുക. ഒരു വസ്തുവിന്റെ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ യഥാർത്ഥത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുക. ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തിയെ സിഹർ ചെയ്യുന്നതിലൂടെ, ഒരു സാഹിർ, ഒരു മാരണക്കാരൻ മറ്റൊരാളെ സിഹർ ചെയ്യുന്നതിലൂടെ, സിഹർ ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഒന്നുകിൽ രോഗമുണ്ടാവുക, അല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെടുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബുദ്ധിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കോട്ടം തട്ടുക, അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിക്കുക, ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്ന സിഹറുകളാണ്. അതിനൊക്കെ യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ഫയതഅല്ലമൂന മിൻഹുമ മാ യുഫരിഖൂന ബിഹി ബൈന അൽമർഇ വസൗജി, സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനം. സിഹറിലൂടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വേർപെടുത്താൻ സാധിക്കും. സിഹറിലൂടെ, മാരണത്തിലൂടെ, ജാലിവിദ്യയിലൂടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അവർ തമ്മിൽ പിരിയിക്കാൻ സിഹറിന് സാധിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ സിഹറിന് യാഥാർത്ഥ്യമുള്ള സിഹറുണ്ട്. യാഥാർത്ഥ്യമുള്ള സിഹറുണ്ട് എന്ന് പറഞ്ഞാൽ രോഗം വരുത്താൻ കഴിയുന്ന, ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ, മരിപ്പിച്ചു കളയാൻ കഴിയുന്ന, അങ്ങനെ സിഹറിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള സിഹറുകളുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ച സിഹർ എന്താണ്? ഒരു കാര്യം ചെയ്യാതെ അത് ചെയ്തു എന്ന് തോന്നും. പ്രവാചകനെ ബാധിച്ചത് എന്താണ്? പ്രവാചകന്റെ ബുദ്ധിക്കാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലാണ്. ഒരു കാര്യം പ്രവാചകൻ ചെയ്യാതെ അത് പ്രവാചകനെ ചെയ്തു എന്ന് തോന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സിഹറിന്റെ യാഥാർത്ഥ്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സഹറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം رجل من بني زريق بنو زريق ഗോത്രത്തിൽപ്പെട്ട, ശരിക്ക് പഠിക്കുക, ബനു സുറൈഖ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിഹർ ചെയ്തു. അദ്ദേഹത്തിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ ആ കാഫിറിന്റെ പേരെന്താണ്? ലബീദ് ഇബ്നുൽ അഅസം. ലബീദ് ഇബ്നുൽ അഅസം എന്ന പേരുള്ള ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിഹർ ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, حتى كان رسول الله يخيل اليه انه يفعل الشيء وما فعله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പ്രവാചകനെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ സമയത്ത് പ്രവാചകന്റെ അവസ്ഥ. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുകയില്ല, പക്ഷേ ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിപ്പോകും. ആ രീതിയിലാണ് പ്രവാചകന്റെ ശരീരത്തിൽ ആ സിഹറിന് സ്വാധീനം ചെലുത്താൻ സാധിച്ചത്. മനസ്സിലായില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചു. പ്രവാചകൻ സാധാരണ ഒരു മനുഷ്യനാണ്. പ്രവാചകന് വഹി ഇറങ്ങുന്ന പ്രത്യേകതയുണ്ട്. അതല്ലാതെ മനുഷ്യർക്ക് ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ, അതുപോലെ തന്നെ മനുഷ്യർ കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കും, മനുഷ്യരെ പോലെ വെള്ളം കുടിക്കും, മനുഷ്യരെ പോലെ രോഗം ബാധിക്കും. അത് ഖുർആനും സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് മലക്കുകളെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്നിരുന്നു, കാലിന്റെ ഭാഗത്ത് മറ്റൊരു മലക്കും വന്നിരുന്നു. അവർ പരസ്പരം ചർച്ച ചെയ്തു, ഈ കിടക്കുന്ന വ്യക്തിക്ക് എന്ത് അസുഖമാണ് പിടിപെട്ടിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുകയാണ്, പ്രവാചകന്റെ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ഈ രണ്ട് മലക്കുകൾ, ഒരാളുടെ തലയുടെ ഭാഗത്തും മറ്റൊരു വ്യക്തി കാലിന്റെ ഭാഗത്തും ഇരുന്നുകൊണ്ട് ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അതിൽ മറ്റൊരു മലക്ക് മറുപടി പറഞ്ഞു, മതുബൂബ്, ഇദ്ദേഹത്തിന് സിഹർ ബാധിച്ചിരിക്കുകയാണ്. കാരണം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സിഹർ ബാധിച്ചു, പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആരാണ് സിഹർ ചെയ്തത് എന്നറിയില്ല, ആരാണ് പ്രവാചകനെ സിഹർ ചെയ്തത് എന്ന് പ്രവാചകൻ ആദ്യം അറിയില്ല. ഈ രണ്ട് മലക്കുകൾ വന്ന് പ്രവാചകന്റെ അരികിൽ ഇരുന്ന സമയത്ത് അവര് പരസ്പരം ചർച്ച ചെയ്തു, ആരാണ് ഇത് ചെയ്തത്? ഒരു മലക്ക് ചോദിക്കും, മറ്റേ മലക്ക് മറുപടി പറയും. മറ്റേ മലക്ക് പറഞ്ഞു, ലബീദ് ബിനുൽ അഅസം എന്ന് പറയുന്ന ബനു സുറൈഖ് ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ മലക്ക് വീണ്ടും ചോദിച്ചു, എന്ത് വസ്തുവിലാണ് പ്രവാചകന്റെ സിഹർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഫി മുഷ്തിൻ വ മുഷാത്തിൻ, മുടിയിലും അതുപോലെ തന്നെ മുടി വാരാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിലൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തത്. അങ്ങനെ വീണ്ടും ആ മലക്ക് ചോദിച്ചു, സിഹർ ചെയ്തിരിക്കുന്ന ആ വസ്തു എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഈ മലക്ക് മറുപടി പറഞ്ഞു, ഫി ബിഇരി ദർവാൻ, ദർവാൻ കിണറിലാണ്, ദർവാൻ എന്ന പേരുള്ള ബനു സുറൈഖ് ഗോത്രത്തിന്റെ കിണറിലാണ് ആ സിഹർ ചെയ്തിരിക്കുന്ന വസ്തു വെച്ചിട്ടുള്ളത് എന്ന് ഈ മലക്ക് മറുപടി പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആൾക്കാരെ അയക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആ കിണർ കുഴിച്ചു മൂടിയതായും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങൾ, ഈ ഒരു തെളിവ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഒരു സിഹറിലൂടെ, ലബീദ് ബിനുൽ അഅസം എന്ന് പറയുന്ന വ്യക്തി നടത്തിയ സിഹറിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരിക്കും പ്രയാസമുണ്ടായിട്ടുണ്ട്, ശരീരത്തിന് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വേർപിരിയിക്കാൻ എന്തിനു സാധിക്കും? സിഹറിന് സാധിക്കും. അപ്പൊ സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, സിഹറിന് പ്രയാസമുണ്ടാക്കാൻ സാധിക്കും അല്ലാഹു ഉദ്ദേശിച്ചാൽ. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമാണ് നടക്കുക. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ സിഹറിന് പ്രയാസപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ സിഹറിന് ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ സാധിക്കും, ഒരു വ്യക്തിയുടെ മനസ്സിനും ബുദ്ധിക്കും പ്രയാസമുണ്ടാക്കാൻ സാധിക്കും. അത് യാഥാർത്ഥ്യമാണ്. ഇത് അഹ്ലുസുന്ന സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, സിഹറിന് യാഥാർത്ഥ്യമില്ല എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ വിധി? ഷെയ്ഖ് പറഞ്ഞു, അയാൾ കാഫിറായി പോകും. സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി കാഫിറായി പോകുന്നതാണ്. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥാപിച്ചിരിക്കുന്ന വിഷയമാണ് സിഹർ എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം, സിഹറിന് പ്രധാനമായും രണ്ട് രൂപങ്ങളാണ്. ഒന്നാമത്തേത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ശരീരത്തിന് രോഗം ബാധിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെടുക, ഇതൊക്കെ സിഹറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുകയാണെങ്കിൽ നടക്കുന്നതാണ്. ഇതാണ് സിഹറിന്റെ ഒന്നാമത്തെ രൂപം. അത് ശരിക്കും മനസ്സിലാക്കുക, അത് മനസ്സിലാക്കിയാലാണ് രണ്ടാമത്തെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സിഹറിന്റെ രണ്ടാമത്തെ രൂപം എന്താണ്? സിഹ്റുൻ തഖീലി. സിഹ്റുൻ തഖീലി എന്ന് പറഞ്ഞാൽ കേവലം തോന്നിപ്പിക്കൽ മാത്രം, കണ്ണിന് മാത്രം തോന്നും, അതിന് പ്രത്യേകിച്ചൊരു യാഥാർത്ഥ്യം ഉണ്ടാവുകയില്ല. കണ്ണിന് മാത്രം തോന്നിക്കുന്ന രൂപത്തിൽ ഒരു കാര്യം നടക്കും, അതിന് പ്രത്യേകിച്ച് ഒരു യാഥാർത്ഥ്യം ഉണ്ടാവുകയില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസ നബി അലൈഹിസ്സലാം ദഅവത്ത് തുടങ്ങിയ സാഹചര്യത്തിൽ ഫിർഔൻ മൂസ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ തീരുമാനിച്ചു. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ചില സംഭാഷണങ്ങളൊക്കെ നടന്നു. അതിനുശേഷം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ വെല്ലുവിളിച്ചു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് പോയി മൂസ നബിയേക്കാളും കഴിവുള്ള ആൾക്കാരെന്ന് അവർ വിശേഷിപ്പിച്ചുകൊണ്ട് ചില മാരണക്കാരെ, ചില സാഹിരീങ്ങളെ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഈ സമയത്ത് സഹോദരങ്ങളെ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വടി താഴെയിടുമ്പോൾ പാമ്പാവുക, അങ്ങനെയുള്ള ചില മുഅ്ജിസത്തുകൾ കേട്ടപ്പോൾ ഈ സാഹിരീങ്ങൾ എന്ത് പറഞ്ഞു? ഇതൊക്കെ സിഹറാണ്, ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല, നമുക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫിറഔനിന്റെ നേതൃത്വത്തിൽ ധാരാളം ആൾക്കാരെ, ധാരാളം സാഹിരീങ്ങളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ സൂറത്തു ത്വാഹ 66-ാമത്തെ വചനത്തിൽ എന്ത് പറഞ്ഞു? ഫഇദാ ഹിബാലുഹും വഇസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസഅ. ആ വന്നിരിക്കുന്ന മാരണക്കാർ അവരുടെ കയ്യിലുള്ള വടികളും അവരുടെ കയ്യിലുള്ള കയറുകളും നിലച്ചിട്ടപ്പോൾ അത് അഴഞ്ഞു പോകുന്നതായി, ഒരു പാമ്പിനെ പോലെ ചലിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. വാസ്തവത്തിൽ അത് ചലിച്ചിട്ടില്ല. അവർ നിലച്ചിട്ടിരിക്കുന്ന ആ പാമ്പ് വടികളാവട്ടെ അല്ലെങ്കിൽ കയറുകളാവട്ടെ, അതെന്തായിട്ടില്ല, ചലിച്ചിട്ടില്ല. മറിച്ച് ചലിക്കുന്നതായിട്ട് അവർക്ക് തോന്നിയതാണ്. കേവലം കൺകെട്ട് വിദ്യ മാത്രമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 116-ാമത്തെ വചനത്തിലും പറയുന്നു, സഹറു അയ്യുനന്നാസ്, അവർ ജനങ്ങളുടെ കണ്ണിനെ ജാലവിദ്യ ചെയ്തതാണ്. ജനങ്ങളുടെ കണ്ണിൽ അത് ആ രൂപത്തിൽ അനങ്ങുന്നതായി തോന്നി. അതല്ലാതെ വാസ്തവത്തിൽ ആ കയർ അനങ്ങിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ അവർ വെച്ചിരിക്കുന്ന വടി അത് പാമ്പായി മാറിയിട്ടുണ്ടോ? അങ്ങനെ മാറിയിട്ടില്ല. മറിച്ച് അവരുടെ കണ്ണുകൾക്ക് അങ്ങനെ തോന്നിയതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ രണ്ട് വിഭാഗങ്ങളാണ് സിഹറിനുള്ളത്. ഒന്നാമത്തേത് സിഹറുൻ ഹഖീഖി, യഥാർത്ഥത്തിൽ ആ സിഹറിലൂടെ ചില പ്രയാസങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകും, നേരത്തെ പ്രവാചകന്റെ ചരിത്രം പറഞ്ഞതുപോലെ. രണ്ടാമത്തേത് സിഹറുൻ തഖീലി, അത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, പക്ഷേ കാണുന്ന വ്യക്തിയുടെ കണ്ണിന് മാത്രം താൽക്കാലികമായി ഒരു മറ ബാധിക്കുന്നത് പോലെ. മനസ്സിലായോ? ഈ രണ്ടു വേർതിരിവ് മനസ്സിലായോ? സിഹറുൻ ഹഖീഖിയും സിഹറുൻ തഖീലിയും. ഇത് സമീപകാലത്തും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജീവിച്ച സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു ദിവസം ഒരു രാജാവിന്റെ അരികിലേക്ക് പോയപ്പോൾ ആ രാജാവിന്റെ മുമ്പിലേക്ക് ഒരു സാഹിർ വന്നു, ഒരു മാരണക്കാരൻ വന്നു. ആ വ്യക്തി വരികയും രണ്ട് കുട്ടികളെ അദ്ദേഹത്തിന്റെ കയ്യിലെടുത്തു. ആ കുട്ടികളുടെ അവയവങ്ങൾ ഒന്നൊന്നായി കീറി മുറിച്ചു. അതിനുശേഷം ആ കുട്ടികളെ ഒന്നാക്കി വെച്ചു ചേർത്തു. സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ലാ പറയുന്നു, ഇത് ഏത് രൂപമാണ്? യഥാർത്ഥത്തിൽ അവരെ മുറിച്ചിട്ടുണ്ടോ? മുറിച്ചിട്ടില്ല, പക്ഷെ കാണുന്ന വ്യക്തികൾക്ക് മുറിച്ചതുപോലെ തോന്നിക്കുന്നതാണ്. അതാണ് സിഹ്റുൻ തഖീലി. അതാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിഹറിന്റെ രണ്ട് രൂപങ്ങൾ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്ന്, യഥാർത്ഥത്തിൽ അതിന് പ്രയാസമുണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തേത് കേവലം തോന്നൽ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ മാജിക് ഒക്കെ പറയുന്നത് പോലെ അതൊരു തോന്നൽ മാത്രമാണ്, അതിന് പ്രത്യേകിച്ചൊരു യാഥാർത്ഥ്യമില്ല. ഈ രണ്ട് രൂപങ്ങളും അഹ്ലു സുന്നത്ത് വൽ ജമാഅ സ്ഥിരീകരിക്കുന്നുണ്ട്. രണ്ടും ഉണ്ട് എന്നാണ് അഹ്ലു സുന്നയുടെ വാദം. എന്നാൽ ബിദഅത്തിന്റെ ആൾക്കാർ, മുഅ്തസിലിയാക്കളെ പോലെയുള്ളവർ പറയുന്നു, സിഹറ് വെറും തോന്നിപ്പിക്കൽ മാത്രമാണ്, അതിനൊരു യാഥാർത്ഥ്യവുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ രോഗിയാക്കാൻ സിഹറിന് സാധ്യമല്ല, ഒരു വ്യക്തിയെ മരണപ്പെടുത്താൻ സിഹറിന് സാധ്യമല്ല, ഒരു വ്യക്തിയുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കാൻ സിഹറിന് സാധ്യമല്ല. ഇതാണ് മുഅ്തസിലിയാക്കളുടെ വിശ്വാസം. എന്നാൽ അഹ്ലു സുന്ന പറയുന്നു, ഒരു വ്യക്തിക്ക് പ്രയാസമുണ്ടാക്കാൻ സിഹറിന് സാധിക്കും. പിന്നെ ഏത് വിഷയത്തിൽ നമ്മൾ പറയുന്നത് പോലെ, വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, ഈ ലോകത്ത് എന്ത് നടക്കണമെങ്കിലും ആരുടെ കൽപ്പന വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി വേണം. ഇവിടെ ഒരു വ്യക്തി ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ രണ്ട് സിഹറുകളും, സഹോദരങ്ങളെ, ഈ രണ്ട് സിഹറുകളും പഴയ കാലഘട്ടം മുതലേ ഉണ്ട്. സിഹറുൻ ഹഖീഖി ആണെങ്കിലും സിഹറുൻ തഖീലി ആണെങ്കിലും, ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കേ. ഈ രണ്ട് സിഹറിന്റെ രൂപങ്ങളും ആദ്യ കാലഘട്ടം മുതലേ ഉണ്ട്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രമുണ്ടായ ഒരു കാര്യമോ അല്ല. ആദ്യ കാലഘട്ടം മുതൽ തന്നെ സിഹറിന്റെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. എന്താണ് അതിന്റെ തെളിവ്? സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പിൽ ഏതൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരോടൊക്കെ അവരുടെ സമുദായം എന്ത് പറഞ്ഞിട്ടുണ്ട്? സാഹിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മാരണക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഭ്രാന്തനാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പൂർവ്വകാല ജനങ്ങളും അവരുടെ പ്രവാചകന്മാരോട് എന്ത് പറയാറുണ്ട്? നിങ്ങൾ മാരണക്കാരാണ് എന്ന് പറയാറുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, കാന സിഹ്റു മൗജൂദൻ ഫീ സമനി നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും സിഹർ ഉണ്ടായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും സിഹർ ഉണ്ടായിരുന്നു എന്ന് ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. അപ്പോൾ സിഹർ എന്നുള്ളത് പിൽക്കാലഘട്ടത്തിൽ വന്നതല്ല, ആദ്യ കാലഘട്ടം മുതൽ തന്നെ സിഹർ ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ സിഹർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വത്തബഉ മാതതുൽ ശയാതീൻ അലാ മുൽക്കി സുലൈമാന വ മാ കഫറ സുലൈമാൻ വലക്കിന്ന ശയാതീൻ കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ വ മാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വ മാറൂത. ബാബിലിൽ വെച്ചുകൊണ്ട് സിഹറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാബിലിനെ പരാമർശിച്ചു. ബാബിൽ എവിടെയാണ്? ഇറാഖിലുള്ള യൂഫ്രട്ടീസ് നദിയുടെ ഒരു ഭാഗത്താണ് ബാബിൽ എന്ന് പറയുന്ന ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അവിടെ സെഹർ ഉണ്ടായിരുന്നു. ആ നാട്ടുകാരിക്ക് പഴയ കാലഘട്ടം മുതൽ തന്നെ സെഹറിനെ പരിചയമുണ്ടായിരുന്നു. ചരിത്രകാരനായ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ബാബിലിലെ ആൾക്കാർ സെഹറിനെ വളരെ വലിയൊരു പരിഗണന നൽകിയ ആൾക്കാരാണ് എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ഇറാഖ് പ്രദേശത്തിലെ ബാബിൽ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ സെഹർ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ സെഹർ പ്രചരിച്ചിരുന്ന പ്രധാന കേന്ദ്രമാണ് ഈജിപ്ത്. ഈജിപ്തിലും നല്ല രീതിയിൽ സെഹർ ഉണ്ടായിരുന്നു, മാരണ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ പഴയ കാലഘട്ടം മുതൽ തന്നെ സെഹർ ഉണ്ടായിരുന്നു. കാഫിരീങ്ങളുടെ ചരിത്രങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളിലും സെഹർ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ സെഹർ വരാനുള്ള കാരണം എന്താണ്? സ്പെയിൻ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലായിരിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ സ്പെയിന് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് ചില ജൂതന്മാർ വരികയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് നല്ല ഒരു താമസം അവിടെ ലഭിച്ചപ്പോൾ, മുസ്ലിമീങ്ങളുടെ കീഴിൽ നല്ല രീതിയിലുള്ള താമസം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി സാധിച്ചപ്പോൾ അവർ അവിടെയൊക്കെ ചെറിയ രീതിയിൽ സിഹറിന്റെ അംശങ്ങൾ പടർത്താൻ വേണ്ടി തുടങ്ങി. ഓരോരോ ആൾക്കാർക്ക് സിഹർ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ഖുബലാനിയ എന്ന് പറയുന്ന ഒരു സംഘടന അവർ രൂപീകരിച്ചു. ഖുബലാനിയ എന്ന് പറയുന്ന ഒരു സംഘടന അവർ രൂപീകരിച്ചു. അവരുടെ വേദഗ്രന്ഥമായ തൽമൂദിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടന എല്ലാ രാജ്യങ്ങളിലും പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്തു. 14th century അവരുടെ ഈ സംഘടന, ഖുബലാനിയ എന്ന് പറയുന്ന സംഘടന, ജർമ്മനി അതുപോലെ തന്നെ ഫ്രാൻസ്, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വികസിച്ചപ്പോൾ അവർ അവിടെ ഖുബലാനിയ എന്ന പേരിൽ ഒരു മദ്രസ സ്ഥാപിക്കുകയും ആ മദ്രസയിൽ സെഹർ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ജൂതന്മാർ ഖുബലാനിയ എന്ന് പറയുന്ന ഒരു മദ്രസ സ്ഥാപിക്കുകയും ആ മദ്രസയിൽ സെഹർ പഠിപ്പിക്കാൻ വേണ്ടി 1533 ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാനും വർഷങ്ങൾ അവിടെ സെഹർ പഠിപ്പിച്ചു. അതിനുശേഷം ആ മദ്രസ പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. ഇന്നും ജൂതന്മാർക്കിടയിൽ സെഹർ വളരെയധികം വ്യാപകമായിട്ട് കിടക്കുകയാണ്. ഇതെന്തിനാണ് ഇതിന്റെ ചരിത്രവശം പറഞ്ഞത്? സെഹർ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല, മറിച്ച് ആദ്യ കാലഘട്ടം മുതൽ തന്നെ സെഹർ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അറേബ്യൻ ജനങ്ങൾക്കിടയിലും സെഹർ അവർക്കറിയാം. പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ അറേബ്യയിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്കിടയിലും സെഹർ പരിചയമുള്ള കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും സെഹറിനെ മൊത്തത്തിൽ എതിർക്കുകയും സെഹർ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊടുത്ത് അതിലുള്ള ദോഷമായ വശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. സെഹർ വലിയ പാപമാണെന്നും ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഇതാണ് സെഹറിന്റെ ചെറിയൊരു ചരിത്രം. സെഹർ എന്ന് പറയുന്നത് പ്രവാചകൻ കൊണ്ടുവന്നതല്ല, അല്ലെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിൽ മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തിന് ശേഷമുള്ളതല്ല. ആദ്യ കാലഘട്ടം മുതൽ തന്നെ സെഹർ ഉണ്ടായിരുന്നു. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നത്. അതാണ് ധാരാളം സംഭവങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യ കാലഘട്ടം മുതൽ തന്നെ സെഹർ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ കാര്യം മനസ്സിലാക്കി വരിക. നേരത്തെ പറഞ്ഞ സെഹറിന്റെ രണ്ട് രൂപങ്ങൾ, അതിനുശേഷം സെഹറിന്റെ ഈ ചരിത്രം. ഇനി ഒരു കാര്യം സഹോദരങ്ങളെ, സെഹർ പൊതുവെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായിക്കൊണ്ടാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അമാനുഷികമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാധാരണയല്ലാത്ത പ്രവർത്തനങ്ങളാണ് സെഹറിലൂടെ സാഹിർ എപ്പോഴും കാഴ്ചവെക്കുക. അതുപോലെ തന്നെ പ്രവാചകന്മാർ അവർ കാഴ്ചവെക്കുന്ന മുഅ്ജിസത്തുകളും എന്താണ്? അസാധാരണമായ പ്രവർത്തനങ്ങളാണ്. സാധാരണ വ്യക്തികൾക്ക് നടത്താൻ സാധിക്കാത്ത പ്രവർത്തനങ്ങളാണ് പ്രവാചകന്മാരും കാഴ്ചവെക്കുന്നത്. അത് നമ്മൾ എന്ത് പറയും? മുഅ്ജിസത്ത് എന്ന് പറയും. എന്താണ് സെഹറും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാർ ചില വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമത്തേത്, സെഹർ എന്നുള്ളത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ചില മന്ത്രങ്ങൾ പഠിക്കണം, അതുപോലെ തന്നെ പിശാചിനെ സേവിക്കാൻ പഠിക്കണം, പിശാചിന് ചില ഇബാദത്തുകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വ്യക്തിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്ത്? സിഹർ. ഏതൊരു വ്യക്തിക്കും സിഹർ ഒരു വ്യക്തി പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ മുഅ്ജിസത്തും കറാമത്തും ഒരാൾക്കും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവന്റെ സച്ചരിതരായ അടിമകളിലൂടെ നടത്തുന്ന കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറയുക. അത് അമ്പിയാക്കളുടെ കരങ്ങളിലൂടെയാണെങ്കിൽ മുഅ്ജിസ, അതല്ലാത്തവരുടെ കരങ്ങളിലൂടെയാണെങ്കിൽ കറാമത്ത്. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. സിഹർ എന്നുള്ളത് പഠിക്കാൻ സാധിക്കും, മുഅ്ജിസത്തും കറാമത്തും പഠിച്ചുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം മുഅ്ജിസ ഖുവ്വത്തുൻ ഇലാഹിയയാണ്, അല്ലാഹു നൽകുന്ന കഴിവാണ്. എന്നാൽ സിഹറോ പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സഹായമാണ്. ഇതാണ് സിഹറിന്റെയും മുഅ്ജിസത്തിന്റെയും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, മുഅ്ജിസത്തും കറാമത്തും ഉണ്ടാവുക സ്വാലിഹായ വ്യക്തികളിൽ നിന്ന് മാത്രമാണ്. നല്ലവരിൽ നിന്ന് മാത്രമാണ് എന്തുണ്ടാവുക, മുഅ്ജിസത്തും കറാമത്തും സംഭവിക്കുക. എന്നാൽ സിഹർ സംഭവിക്കുകാരിൽ നിന്നാണ്, മോശപ്പെട്ടവരിൽ നിന്ന് മാത്രമാണ്. മോശപ്പെട്ടവരിൽ നിന്ന് മാത്രമാണ് സിഹർ സംഭവിക്കുക, യാതൊരു കാരണവശാലും നല്ലവരിൽ നിന്ന് സിഹർ സംഭവിക്കുകയില്ല. ഹാഫിദ് ഇബ്നു ഹജർ പറയുന്നു, ഇൻ കാന അല്ലദി യഖഉ മിൻഹുൽ ഖാരിഖു മുതമസ്സികൻ ബിശ്ശരീഅ മുതജന്നിബൻ ലിൽ മൂബിഖാത് ഫല്ലദി യൽഹറു അലാ യദൈഹി മിനൽ ഖവാരിഖി കറാമ. ഒരു വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, മോശമായ കാര്യങ്ങൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ അസാധാരണമായ എന്തെങ്കിലും പ്രവർത്തനമുണ്ടായാൽ അത് കറാമത്താണ്. നേരെ മറിച്ച് വഇല്ലാ ഫഹുവ സിഹറുൻ, മോശപ്പെട്ട വ്യക്തി നിസ്കരിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെയാണെങ്കിൽ അത് സിഹറിലൂടെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ സംബന്ധിച്ച്, നിസ്കരിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് എന്ന് പറയും, അയാൾക്ക് ഇങ്ങനെ ഉണ്ടായി, അയാൾ ഇങ്ങനെ അദൃശ്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ആരും കാണാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. ധാരാളം പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. ഇവിടെ കേരളത്തിൽ ഒരു വലിയനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, അദ്ദേഹം നിസ്കരിക്കാറില്ല തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു, അദ്ദേഹം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാണ്. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം ഒരു ദിവസം യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വലിയൊരു കല്യാണ വീട്, ആ കല്യാണ വീടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഭക്ഷണത്തിന്റെ തളിക മൊത്തത്തിൽ മറിച്ചു കളയണം. അവർ ചോദിച്ചു, എന്താണ് മറിച്ചു കളയണമെന്ന് അദ്ദേഹം കൽപ്പിച്ചു. മറിച്ചു നോക്കുമ്പോൾ അതിന്റെ താഴെ വിഷമുള്ള ഒരു ജീവി, ആ ഭക്ഷണം ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ എല്ലാവരും മരണപ്പെടാൻ സാധ്യതയുള്ള രൂപത്തിൽ. അദ്ദേഹം നിസ്കരിക്കാറില്ല എന്ന് പറയുന്നു, അതുപോലെ തന്നെ അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കാറില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ ഇബ്നു ഹജർ പറയുന്നു, ഫഹുവ സിഹ്റുൻ, അത് സിഹ്റാണ്, അത് കറാമത്തല്ല, അത് കറാമത്തല്ല. നിസ്കരിക്കാത്തൊരു വ്യക്തിയിൽ നിന്ന്, നോമ്പനുഷ്ഠിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന്, അള്ളാഹുവിനെ പേടിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് അസാധാരണമായ ഒരു കാര്യം അഥവാ വല്ല കാരണവശാലും ഉണ്ടായാൽ അത് സിഹറാണ്, അത് കറാമത്തല്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു. അതുപോലെ തന്നെ സിഹറും മുഅ്ജിസത്തും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമാണ്, മുഅ്ജിസത്ത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സിഹർ എന്നുള്ളത്, സിഹറിനൊരിക്കലും ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റിമറിക്കാൻ സാധ്യമല്ല. സിഹറിനൊരിക്കലും ഒരു വസ്തുവിനെ, ശരിക്കും മനസ്സിലാക്കുക, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റിമറിക്കാൻ സാധ്യമല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ വിഷയം വളരെ ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ബഗവി റഹിമഹുല്ലാ പറയുന്നു, ഒരു മനുഷ്യനെ കഴുതയാക്കാൻ സിഹറിന് സാധ്യമല്ല. ഒരു മനുഷ്യനെ കഴുതയാക്കാൻ സിഹറിന് സാധ്യമല്ല. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ചില ആൾക്കാരെന്ത് ചെയ്യും, ഒരു കല്ലിനെ പ്രാവാക്കും, അതൊരിക്കലും സിഹറിന് സാധ്യമല്ല. അത് ഏതിൽപ്പെട്ടതാണ്, നമ്മൾ പറഞ്ഞ സിഹറിന്റെ രണ്ടാമത്തെ രൂപം, അത് കേവലം കണ്ണിന് തോന്നുന്നതാണ്, കണ്ണിന് തോന്നുന്നതാണ്. അതല്ലാതെ ഒരു വസ്തുവിനെ മാറ്റിമറിച്ച് അതിനെ വേറെ ഒരു വസ്തുവാക്കാൻ ഒരിക്കലും സിഹറിന് സാധ്യമല്ല. ചില പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നതായി കാണാൻ സാധിക്കും, അങ്ങനെ സിഹറിന് സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റുക എന്നുള്ളത് ജാലവിദ്യയിലൂടെ നടക്കുകയില്ല. ഉദാഹരണത്തിന് ഈ ഫോണിനെ പൈസയാക്കി മാറ്റുക, അത് സാധ്യമല്ല. നേരെ മറിച്ച് ഈ ഫോണിനെ പൈസയാക്കി മാറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കാണുന്നവർക്ക് ഇതൊരു പൈസ എന്ന പോലെ കാണിക്കാൻ പറ്റും സിഹറിലൂടെ. അതല്ലാതെ ഒരു ഫോണിനെ സിഹറാക്കി, സിഹറിലൂടെ പൈസയാക്കി മാറ്റുക എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. ചില പണ്ഡിതന്മാർ പറയുന്നു, ഫലൗ കാന ദാലിക മുംകിനൻ, അങ്ങനെ ഒരു വസ്തുവിനെ മാറ്റി വേറൊരു വസ്തുവാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ, ലകാന സഹറത്തു അഗ്നന്നാസ്, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നരാരാകും, മരണക്കാരാകും. വകാനു മുലൂഖൽ ആലം, അവരായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ രാജാക്കന്മാർ. കാരണം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സമ്പത്താക്കാം, എന്താണ് അവർക്ക് ആവശ്യം ഓരോരോ കാര്യങ്ങളെ മാറ്റിമറിക്കാം. അതുകൊണ്ട് അത് മനസ്സിലാക്കണം, സിഹറിന് ഒരിക്കലും ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റിമറിക്കാൻ സാധ്യമല്ല. ഒരു കല്ലിനെ പ്രാവാക്കാൻ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ മനുഷ്യനാക്കാൻ, അതൊരിക്കലും സിഹറിന് സാധ്യമല്ല. അഥവാ അങ്ങനെ വല്ലതും നമ്മൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക, അത് നമ്മുടെ കണ്ണിനാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ കൺകെട്ട് വിദ്യ എന്ന് പറയും. നമ്മുടെ കണ്ണിന് മാത്രമാണ് ആ ഒരു മറ വരുന്നത്. അതല്ലാതെ ഒരു വസ്തുവിനെ മാറ്റി മറ്റൊരു വസ്തുവാക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഒരു വസ്തുവിനെ മാറ്റി മറ്റൊരു വസ്തുവാക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. മനസ്സിലായോ? ജുന്ദബ് ഇബ്ൻ കഅബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹം ബനു ഉമയ്യ ഗോത്രത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ബനു ഉമയ്യ രാജ കുടുംബത്തിൽപ്പെട്ട ഒരു രാജാവിന്റെ അരികിലേക്ക് പോയി. ജുന്ദബ് ഇബ്ൻ കഅബ് റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ ഭരണാധികാരികളുടെ അരികിലേക്ക് പോയി. ആ സമയത്ത് അവിടെ ഒരു സാഹിർ ഉണ്ടായിരുന്നു, ഒരു മാരണം ചെയ്യുന്ന വ്യക്തി. وجد الساحر يلعب عند الامير അദ്ദേഹം രാജാവിന്റെ അരികിൽ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. രാജാവിന്റെ അരികിൽ നിന്നുകൊണ്ട് ഈ സാഹിറായ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയാണ്. يخيل الى الناس انه يقتل شخصا يخيل الى الناس انه يقتل شخصا ثم يحييه അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഈ സാഹിർ എന്താ ചെയ്യുന്നത്? രാജാവിന്റെ മുമ്പിൽ വെച്ച് ഒരാളെ വധിക്കും, ഒരാളുടെ കഴുത്ത് മുറിക്കും, അതിനുശേഷം അത് ചേർത്ത് വെക്കും, എന്നിട്ട് അയാൾക്ക് ജീവൻ ഒപ്പിച്ചതായിട്ട് ഇങ്ങനെ സമർത്ഥിക്കും. ഈ രീതിയിൽ ജുന്ദബ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹം ഈ സാഹിറിന്റെ അരികിലേക്ക് പോവുകയും ഹത്താ ളറബഹു ബിസ്സൈഫി വഖത്അ റഅസ ആ സാഹിറിന്റെ തല മുറിച്ചു മാറ്റുകയും ചെയ്തു. ജുന്ദബ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻ ആ സാഹിറിനെ വധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻ കാന സാദിഖൻ അയാൾ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഫല്യുഹി നഫ്സ ഇപ്പോൾ അയാൾ അയാളുടെ ശരീരത്തിന് ജീവൻ കൊടുക്കട്ടെ എന്ന് ആര് പറഞ്ഞു? ജുന്ദബ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അവിടെയുള്ള ആൾക്കാരെ പിടിക്കും, അവരുടെ തല മുറിച്ചു മാറ്റിയതിനു ശേഷം അവരെ രണ്ടാക്കി കാണിക്കും, അതിനുശേഷം ചേർത്ത് വെച്ച് അവർക്ക് ജീവൻ കൊടുത്തതുപോലെ അഭിനയിക്കും. ആൾക്കാർക്ക് കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ ജീവൻ കൊടുക്കുന്നത് പോലെയും തോന്നുന്നു. ജുന്ദബ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹത്തിന് അറിയാം ഒരിക്കലും അത് നടക്കുകയില്ല. അദ്ദേഹം നേരെ പോയി സാഹിറിന്റെ തലവെട്ടിയ ശേഷം പറഞ്ഞു, അദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തിന് ജീവൻ കൊടുത്ത് കാണിക്കട്ടെ. ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റിമറിക്കാൻ ഒരു കാരണവശാലും സിഹറിന് സാധ്യമല്ല. സിഹറിന് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സിഹറും മുഅ്ജിസത്തും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമാണ്, മുഅ്ജിസത്തിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. മുഅ്ജിസത്തിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, സിഹറിനെ നശിപ്പിക്കാൻ കഴിയുന്നതാണ്. മുഅ്ജിസത്തിനെ ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അതിജയിക്കാൻ സാധ്യമല്ല. സിഹറിനെയോ ഒരാൾക്ക് നശിപ്പിക്കാനും അതിജയിക്കാനും സാധിക്കുന്നതാണ്. അതിനുള്ള തെളിവെന്താണ്? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത് എന്താണ്? മുഅ്ജിസത്താണ്. അദ്ദേഹത്തിന്റെ വടി താഴെ വെക്കുമ്പോൾ അത് പാമ്പായിട്ട് മാറും. നേരെ മറിച്ച് അവിടെയുള്ള വ്യക്തികൾക്ക്, അവിടെയുള്ള സാഹരീയങ്ങൾക്ക്, മാരണക്കാർക്ക്, അവർക്കുണ്ടായിരുന്ന കഴിവെന്താണ്? അവർ വടി നിലച്ചു വെക്കുമ്പോൾ ജനങ്ങൾക്ക് അത് പാമ്പിനെ പോലെ തോന്നും, അത് വാസ്തവത്തിൽ പാമ്പാകുന്നില്ല. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും, മുഅ്ജിസത്തുള്ള മൂസാ നബി അലൈഹി സ്വലാമും, സിഹ്ർ കൈവശമുള്ള ഈ സാഹിരിയങ്ങളും പരസ്പരം മത്സരിച്ചപ്പോൾ ആരാണ് അവിടെ ജയിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആദ്യം സാഹിരിയങ്ങൾ വിചാരിച്ചു നമുക്ക് മൂസയെ തോൽപ്പിക്കാം, പക്ഷേ സാഹിരിയങ്ങൾക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രകടനം കണ്ടപ്പോൾ മനസ്സിലായി മൂസാ നബി അലൈഹി സ്വലാം മാരണക്കാരനല്ല, മറിച്ച് അള്ളാഹു നൽകിയിരിക്കുന്ന കഴിവാണ്. അതുകൊണ്ട് അത് കണ്ട ഉടൻ സാഹിരിയങ്ങൾ എന്താ ചെയ്തത്? ഫഉൽഖിയ സഹറത്തു സാജിദീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴിവിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഖാലു ആമന്ന ബിറബ്ബിൽ ആലമീൻ, അവർ പറഞ്ഞു അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. കാരണം മൂസാ നബിയുടെ പ്രവർത്തനം സിഹറല്ല, അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സിഹറിനെ തോൽപ്പിക്കാൻ സാധിച്ചത്. രണ്ടും സിഹറാണെങ്കിൽ തോൽപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അരികിലുള്ളത് മുഅ്ജിസത്താണ്, സാഹിരിയങ്ങൾ കൊണ്ടുവന്നത് സിഹറാണ്, പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തോൽപ്പിച്ചു. ഇതാണ് സിഹറും മുഅ്ജിസത്തും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ. ഈ സിഹറിനെ സംബന്ധിച്ച് പറഞ്ഞതിനു ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, വമിൻഹു സിഹറിൽ പെട്ടതാണ് അസ്വർഫു വൽ അതഫ്. സിഹറു സ്വർഫും സിഹറുൽ അതഫും, സിഹറിന്റെ രണ്ട് ഇനങ്ങൾ. സിഹറിന്റെ രണ്ട് ഇനങ്ങൾ എന്താണ് സിഹറു സർഫ് എന്ന് പറഞ്ഞാൽ? രണ്ടാൾക്കാർക്കിടയിൽ, പരസ്പരം ബന്ധമുള്ള രണ്ടാൾക്കാർക്കിടയിൽ, അല്ലെങ്കിൽ ധാരാളം സഹോദരങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നതിനാണ്, അവർ തമ്മിൽ തെറ്റിക്കുന്നതിനാണ് എന്ന് പറയുക, സിഹറു സർഫ് എന്ന് പറയുക. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ കാര്യം ഇവിടെ പറയാൻ, പ്രത്യേകം സിഹറിന്റെ ഈ ഒരു ഇനം എടുത്തു പറയാനുള്ള കാരണം എന്താണ്? അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അധികമായി നടക്കുന്ന ഒരു സംഭവമാണ്, ഇന്നും നടക്കുന്നുണ്ട്. പരസ്പരം രണ്ട് സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, അല്ലെങ്കിൽ രണ്ട് കച്ചവടക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, അല്ലെങ്കിൽ രണ്ട് കച്ചവടക്കാർക്കിടയിൽ തെറ്റിക്കാൻ, ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, രണ്ട് സഹോദരങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഇതൊക്കെ പലപ്പോഴും നിങ്ങൾ തന്നെ കേട്ട സംഭവങ്ങളായിരിക്കും. അതുപോലെ തന്നെ രണ്ടാൾക്കാർ പരസ്പരം വിവാഹം ഉറപ്പിച്ചു, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സിഹർ ചെയ്യുന്നവർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനാണ് സിഹറു സർഫ് എന്ന് പറയുക. രണ്ടാൾക്കാർക്കിടയിൽ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർക്കിടയിൽ പരസ്പരം ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന സിഹറിനാണെന്ന് പറയുക, സിഹറു സർഫ് എന്ന് പറയുക. അത് ശിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സിഹറുൽ അതുഫ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൂചിപ്പിച്ച സിഹറിന്റെ മറ്റൊരു ഇനം സിഹറുൽ അതുഫ് ആണ്. നേരത്തെ പറഞ്ഞത് സിഹറു സർഫാണ്, രണ്ടാൾക്കാർക്കിടയിൽ വേർപെടുത്താൻ. സിഹറുൽ അതുഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത ഒരാളെ നമ്മുടെ മനസ്സിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സിഹർ, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരാളെ അടുപ്പിക്കാൻ വേണ്ടി ചെയ്യപ്പെടുന്ന സിഹറിനാണെന്ന് പറയുക, സിഹറുൽ അതുഫ് എന്ന് പറയുക. ഒരു വ്യക്തിക്ക് ഒരു വസ്തുവിനോട് താല്പര്യമില്ല, ആ വസ്തുവിനോട് താല്പര്യമുണ്ടാക്കാൻ പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ചില ആൾക്കാർ ചിന്തിക്കും അതിൽ എവിടെയാണ് സിഹർ വരിക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് ഒരു വസ്തു കാണാൻ ഇഷ്ടമല്ല, അതിന്റെ കോലം കൊണ്ട് ഇഷ്ടമല്ല, അങ്ങനെ ഒരു സാഹിറിനെ സമീപിക്കും. സാഹിർ എന്ത് ചെയ്യും? അതിനെ സിഹർ ചെയ്യുന്നതിലൂടെ ഈ വ്യക്തിക്ക് അതിനെ നോക്കുമ്പോൾ അതിന്റേതല്ലാത്ത രൂപത്തിൽ കാണിച്ചു കൊടുക്കും, അയാളുടെ കണ്ണിന് നല്ല രൂപം കൊടുക്കും. സിഹർ ചെയ്തുകൊണ്ട് അയാളുടെ കണ്ണിന്, നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിന് ഒരു മറ നൽകിക്കൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു വസ്തുവിനെ ഇഷ്ടമുള്ള രൂപത്തിൽ കാണിച്ചു കൊടുക്കും. മനസ്സിലായോ? അതൊക്കെ സിഹറിന്റെ ഓരോരോ ഇനങ്ങളാണ്. നമുക്ക് ഒരുപക്ഷെ കേൾക്കുമ്പോൾ ചിലതൊക്കെ അത്ഭുതമായിട്ട് തോന്നും, പക്ഷേ സിഹറിന്റെ ധാരാളം ഇനങ്ങളുണ്ട്. അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിഹറുൽ അതുഫ് എന്നുള്ളത്. ഇഷ്ടമല്ലാത്ത ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നോക്കുക, സിഹർ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നോക്കുക. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ എന്ത് പദം ഉപയോഗിച്ചത്? തിവല എന്ന് ഉപയോഗിച്ചത്. കിതാബ് തൗഹീദ് നിങ്ങൾ പഠിച്ചവരാണ്. അതിൽ തിവല ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തിവല ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് സിഹറുൽ അതുഫ്. സിഹറിനെ സംബന്ധിച്ച് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു. അതിനുശേഷം അതിൽപ്പെട്ട സറഫും അതുഫും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫമൻ ഫഅലഹു, ആരെങ്കിലും സിഹർ ചെയ്താൽ, ഔ റളിയ ബിഹി, അല്ലെങ്കിൽ ആരെങ്കിലും സിഹർ തൃപ്തിപ്പെട്ടാൽ, അയാൾ ചെയ്യണമെന്നില്ല, അയാൾ പറയുന്ന സിഹറൊന്നും ഒരു പ്രശ്നമില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ കഫറ, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതിന്റെ തെളിവെന്താണ്? സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനം. സിഹറുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വചനം ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹാറൂത്തിന്റെയും മാറൂത്തിന്റെയും സംഭവം പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരുടെ അരികിൽ ആരെങ്കിലും സിഹറിനെയും സംബന്ധിച്ച് ചോദിച്ചു വരികയാണെങ്കിൽ അവരെന്തു പറയും? ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ, അല്ലാഹു സിഹർ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷണമായിട്ടാണ്, ഫലാ തക്ഫുർ, അത് പഠിച്ചുകൊണ്ട് നിങ്ങൾ കുഫറിലേക്ക് പോകരുത് എന്ന് ഹാറൂത്തും മാറൂത്തും ചോദിച്ചു വരുന്നവരോട് പറയും. അപ്പോൾ ഈ ആയത്ത് മനസ്സിലാക്കി തരുന്ന എന്താണ്? സിഹർ എന്നുള്ളത് കുഫറാണ്, ഇതാണ് അടിസ്ഥാനപരമായ വിധി. സിഹർ എന്നുള്ളത് കുഫറാണ്, ഇതാണ് അടിസ്ഥാനപരമായ വിധി. ഇനി ഒരു കാര്യം കൂടി, നവാഖുദുൽ ഇസ്ലാമിന്റെ ദർസ് തുടങ്ങുന്ന സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്തുകൊണ്ടാണ് ഈ 10 കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തത് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹിമഹുള്ള പറഞ്ഞു, 10 കാര്യങ്ങളും ഇവിടെ പരാമർശിച്ചിരിക്കുന്ന 10 കാര്യങ്ങളും ഇജ്മാ ഉള്ളതാണ് എന്ന് സുലൈമാൻ ഇബ്നു സഹ്മാൻ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ശരിയല്ല, കാരണം ഇതിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കുഫറാണെന്ന വിഷയത്തിൽ ഇജ്മാ ഇല്ല, അതിൽപ്പെട്ടതാണ് സിഹർ എന്നുള്ളത്. അതിന്റെ ചുരുക്കം, സിഹർ നിരുപാധികം കുഫറാണെന്ന് പറയാൻ പറ്റില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ചില സഹോദരങ്ങൾക്ക് അത് സംശയമുണ്ടായി. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, സിഹർ പഠിക്കുന്നതിന്റെയും പഠിപ്പിക്കുന്നതിന്റെയും ചെയ്യുന്നതിന്റെയും വിധി എന്താണ്? മൊത്തത്തിലുള്ള വിധികൾ നമ്മൾ പറഞ്ഞു, അത് കുഫറാണ്. അടിസ്ഥാനം എന്നുള്ളത് സിഹർ കുഫറാണ്, അതാണ് അടിസ്ഥാനം. ഇനി അതിനെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ. ഒന്നാമതായി മനസ്സിലാക്കുക, ബറകല്ലാഹു ഫീക്കും, ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നു, ഇന്ന തഅല്ലുമ സിഹർ, സിഹർ പഠിക്കുക എന്നുള്ളത്, വതഅലീമഹു, സിഹർ പഠിപ്പിക്കുക എന്നുള്ളത്, ഹറാമുൻ, അത് ഹറാമാണ്. സിഹർ പഠിക്കലും പഠിപ്പിക്കലും ഹറാമാണ്. ലാ നഅലമു ഫീഹി ഖിലാഫൻ ബൈന അഹ്ലിൽ ഇൽം, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് ഇബ്നു ഖുദാമ റഹിമഹുള്ള പറഞ്ഞു. ആ വിഷയത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇമാം നവവി റഹിമഹുള്ള സഹീഹ് മുസ്ലിമിന്റെ ഷർഹിലും ഈ കാര്യം സ്ഥാപിക്കുന്നുണ്ട്, സിഹർ പഠിക്കലും പഠിപ്പിക്കലും ഹറാമാണ്. സിഹറ് പഠിക്കലും പഠിപ്പിക്കലും ഹറാമാണ്. ഇനി ഒരു വ്യക്തി സിഹറ് ചെയ്താൽ ആ വ്യക്തി കാഫിറാകോ? ഇവിടെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? കാഫിറാകും, നിരുപാധികം കാഫിറാകും. ഒരു വ്യക്തി സിഹറ് ചെയ്യുകയാണെങ്കിൽ നിരുപാധികം കാഫിറാകും. എന്നാൽ സഹോദരങ്ങളെ, സിഹറ് ചെയ്താൽ നിരുപാധികം കാഫിറാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഹ്ലുസുന്നക്കിടയിൽ, മുബ്തദിഅങ്ങൾക്കിടയിലല്ല, അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു, സിഹറ് ചെയ്യുകയാണെങ്കിൽ നിരുപാധികം അത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. ഒരു വ്യക്തി സിഹറ് ചെയ്താൽ നിരുപാധികം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. എന്നാൽ അഹ്ലുസുന്നയുടെ പ്രധാന ഇമാമായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ല പറയുന്നു, സിഹറ് ചെയ്താൽ നിരുപാധികം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയൽ സാധ്യമല്ല. എന്നിട്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ല വിശദീകരിക്കുന്നു, ഒരു വ്യക്തി സിഹറ് ചെയ്താൽ ആ വ്യക്തിയോട് ചോദിക്കും, എങ്ങനെയാണ് നീ സിഹറ് ചെയ്തിരിക്കുന്നത്? ആ സിഹറിന്റെ രൂപത്തിൽ വല്ല കുഫ്രുമുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ആ സിഹറ് ചെയ്തിരിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിന് എതിർക്കുന്ന കുഫറിന്റെ വല്ല പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിരിക്കുകയാണെങ്കിൽ അദ്ദേഹം അത് കാരണത്താൽ കാഫിറാകും. ശരിക്കും മനസ്സിലാക്കണേ, ഇമാം ഷാഫിഈ പറയുന്നത് എന്താണ്? ഒരു വ്യക്തി സിഹറ് ചെയ്തു, ആ സിഹറിൽ അദ്ദേഹം കുഫ്ര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അഥവാ കുഫ്രിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകുമെന്ന് ഇൻഷാഅള്ളാ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അതിന് തെളിവ് പറയുന്ന ഒരു കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൻ പാപങ്ങൾ, ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അതിലൊന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞു, അശ്ശിർക്കു ബില്ലാ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യലാണ്. നശിപ്പിച്ചു കളയുന്ന വൻ പാപങ്ങളിൽ ഒന്നാമത്തേത് എന്താണ്? അല്ലാഹുവിൽ ശിർക്ക് ചെയ്യൽ. രണ്ടാമത്തേതായിട്ട് പ്രവാചകൻ പറഞ്ഞു, അസ്സിഹർ. രണ്ടാമത്തെ കാര്യം എന്താണ്? സിഹറാണ്. രണ്ടാമത്തേത് സിഹറാണ്. മൂന്നാമത്തേത് ഖത്ലുൻ നഫ്സ് അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്, ഒരു വ്യക്തിയെ വധിച്ചു കളയലാണ്, കൊന്നുകളയലാണ്. നാലാമത്തേത് അഖ്ലുർ റിബ, പലിശ തിന്നലാണ്. അഞ്ചാമത്തേത് അഖ്ലു മാലിൽ യതീം, യതീമായ കുട്ടികളുടെ സമ്പാദ്യം നമ്മൾ ഭക്ഷിക്കലാണ്. ആറാമത്തേത് വത്തവല്ലി യൗമസ്സഹഫ്, യുദ്ധത്തിന്റെ ദിവസത്തിൽ പിന്തിരിനോടലാണ്, കാഫിരികളുടെ മുമ്പിൽ യുദ്ധം ചെയ്യാതെ പിന്തിരിനോടലാണ്. ആറാമത്തെ കാര്യം നല്ല സ്ത്രീകളെ, മുഅ്മിനാത്തുകളായ സ്ത്രീകളെ വ്യഭിചാരം കൊണ്ട് ആരോപിക്കലാണ്. ഈ ഏഴ് കാര്യങ്ങൾ വൻ പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാദം പറയുന്ന ഉലമാക്കൾ പറയുന്നു, സിഹറ് ഷിർക്കിൽ പെട്ടതായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രവാചകൻ സിഹറിന് ശേഷം, ഷിർക്കിന് ശേഷം പ്രത്യേകം എന്തെടുത്തു പറഞ്ഞു? സിഹറ് എന്നെടുത്തു പറഞ്ഞു. അതിനുശേഷം വേറെയും കാര്യങ്ങൾ പറഞ്ഞു. ഉദാഹരണത്തിന് വധിക്കുക, വധിക്കുക എന്നുള്ളത് ഷിർക്കാണോ? ഒരാളെ കൊന്നുകളയൽ ഷിർക്കല്ല. യതീമിന്റെ സമ്പത്ത് കഴിക്കൽ ഷിർക്കാണോ? ഷിർക്കല്ല. ഷിർക്കും ഷിർക്കല്ലാത്ത ആറ് കാര്യങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സിഹറ് എന്നുള്ളത് നിരുപാധികം ഷിർക്കാണെന്ന് പറയൽ സാധ്യമല്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. സമീപകാലം ജീവിച്ചിരുന്ന മുഹമ്മദ് അമീൻ അഷ്ഷൻഖീതി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ മസ്അലയിൽ സിഹർ എപ്പോഴാണ് കുഫറാവുക, എപ്പോഴാണ് കുഫറല്ലാതിരിക്കുക? ശരിക്കും മനസ്സിലാക്കുക, സിഹർ കുഫറാകുന്ന സാഹചര്യമുണ്ട്, കുഫറല്ലാത്ത സാഹചര്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ട് ഇമാം ഷൻഖീതി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വത്തഹ്ഖീഖു ഫീ ഹാദിഹിൽ മസ്അല, ഈ മസ്അലയിൽ ശരിയായ നിലപാട് എന്താണെന്നാൽ, ഫഇൻ കാന ഫിസ്സിഹ്രി തഅളീമു ഗൈറില്ലാ, ഒരു വ്യക്തി സിഹറ് ചെയ്യുന്നതിൽ അള്ളാഹു അല്ലാത്തവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, കൽകവാകിബി, ഒന്നുകിൽ ഈ നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, വൽ ജിന്നി, അല്ലെങ്കിൽ ജിന്നുകൾക്ക് ബഹുമാനം നൽകുന്നുണ്ടെങ്കിൽ, ജിന്നുകളെ ആരാധിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ബലി അർപ്പിക്കുക, അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ, വഗൈരി ദാലിക മിമ്മാ യുഅദ്ദി ഇലൽ കുഫ്രി ഫഹുവ കുഫ്റുൻ, ഒരു വ്യക്തിയുടെ സിഹറിൽ അല്ലാഹു അല്ലാത്തവർക്ക്, അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നുണ്ടെങ്കിൽ, അത് ജിന്നിനാവട്ടെ അല്ലെങ്കിൽ മറ്റു തര വസ്തുക്കൾക്കാവട്ടെ, അങ്ങനെ ഒരു വ്യക്തി നൽകുന്നുണ്ടെങ്കിൽ അത് കുഫറാണ്. ഇമാം ഷൻഖൈത്തി എന്താ പറഞ്ഞത്? ഒരു വ്യക്തിയുടെ സിഹറിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നൽകേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നുണ്ട് എങ്കിൽ അത് കുഫറാണ്. എന്നിട്ട് പറഞ്ഞു, വഇൻ കാന സിഹറു, ഇനി ഒരു വ്യക്തി സിഹർ ചെയ്യുന്നു, ലാ യഖ്തദിൽ കുഫ്ര, അതിൽ കുഫ്ർ അടങ്ങിയിട്ടില്ല. ഏതുപോലെ കൽ ഇസ്തിആനതി ബിഖവാസി ബഅദിൽ അഷ്യാഇ മിൻ ദിഹാനാതിൻ വഗൈരിഹ, ഒരു വ്യക്തി ഉപയോഗിക്കുന്ന അയാളുടെ ചില വസ്തുക്കൾ എടുത്താണ് സിഹർ ചെയ്യുന്നത്. അങ്ങനെ സിഹർ ചെയ്യും, നിങ്ങൾക്കറിയായിരിക്കും, ഒരു വ്യക്തി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ചില വസ്തുക്കൾ എടുത്തുകൊണ്ട് സിഹർ ചെയ്യുന്നതാണെങ്കിൽ فهو حرام حرمه شديده, അത് ശക്തമായ ഹറാമാണ്, അത് ശിർക്കല്ല, ശക്തമായ ഹറാമാണ്. ولكنه لا يبلغ بصاحبه الكفر, അത് കുഫ്ർ വരെ എത്തുകയില്ല. هذا هو التحقيق في هذه المساله, ഇതാണ് ഈ മസലയിൽ ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് ഇമാം ഷൻഖീതി അദ്ദേഹത്തിന്റെ അൽവാഉൽ ബയാനിൽ പറയുന്നു. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറയുന്നത് എല്ലാ സിഹ്റും എന്തല്ല, കുഫ്രാവുകയില്ല. എല്ലാ സിഹ്റും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. മറിച്ച് സിഹ്റിൽ പിശാചിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഒരു വ്യക്തി സിഹർ ചെയ്യുന്നതെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകും, കുഫ്റാണ്, കുഫ്റുൻ അക്ബറാണ്. അതല്ല എങ്കിൽ, എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തി സിഹർ ചെയ്യുന്നതെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. നിങ്ങൾക്കറിയായിരിക്കാം, സിഹർ പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, ജിന്നിനോട് തീരെ സഹായം തേടാതെയും സിഹർ നടക്കും. പക്ഷെ അധികവും എന്താണ്, പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടാണ്, അധികവും പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. പിശാചിനെ ഉപയോഗിക്കാതെയും എന്ത് ചെയ്യും, സിഹർ ചെയ്യും. അങ്ങനെയുള്ള സിഹർ ഷിർക്കാണെന്ന് ഉലമാക്കൾ ഇമാം ഷാഫിഈയെ പോലെയുള്ളവർ നിരുപാധികം പറയുന്നില്ല. ഇമാം നവവി റഹിമഹുല്ലയും സഹീഹ് മുസ്ലിമിന്റെ ഷറഹിൽ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിലല്ല സിഹറും ഷിർക്കല്ല എന്ന് ഇമാം നവവി റഹിമഹുല്ലയും സഹീഹ് മുസ്ലിമിന്റെ ഷറഹിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ നിരുപാധികം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ളവർ റഹിമഹുല്ല. എന്നാൽ അഹലുസുന്നയുടെ തന്നെ ചില പണ്ഡിതന്മാർ നിരുപാധികം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫിഈയെ പോലെയുള്ളവർ, ഇമാം മുഹമ്മദ് അമീൻ ഷൻഖീതിയെ പോലെയുള്ളവർ, അങ്ങനെയുള്ള ധാരാളം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിഹറിൽ എപ്പോഴാണ് ഷിർക്ക് പ്രവേശിക്കുക? ഈ രണ്ട് കായിക നിങ്ങൾ മനസ്സിലാക്കിയാൽ വിഷയങ്ങൾ ഇൻഷാല്ലാ ക്ലിയർ ആകും. എപ്പോഴാണ് സിഹറിൽ ഷിർക്ക് പ്രവേശിക്കുക? രണ്ട് സാഹചര്യങ്ങളിലാണ് സിഹറിൽ ഷിർക്ക് പ്രവേശിക്കുക. പ്രധാനമായും രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്നാമത്തേത് പിശാചിനെ സേവിക്കുമ്പോൾ, നമ്മുടെ സിഹർ നടക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സിഹർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അയാളുടെ സിഹർ നടക്കാൻ വേണ്ടി പിശാചിനെ സേവ അർപ്പിക്കുമ്പോഴാണ്, പിശാചിന്റെ വേണ്ടി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അതെന്താവുക, ഷിർക്കാവുക. സാധാരണ സിഹറിന്റെ രൂപം നിങ്ങൾ വായിച്ചു നോക്കിയാലൊക്കെ കാണാൻ സാധിക്കും. അവരെന്ത് ചെയ്യും, സാഹിരിയങ്ങൾ പിശാചിന് വേണ്ടി ഇബാദത്ത് ചെയ്യും, പിശാചിന് വേണ്ടി ബലിയറക്കും. അതൊരു പക്ഷെ അവർ പിശാചിന് വേണ്ടി ബലിയറക്കുന്നത് എന്തായിരിക്കും, ഒരു ഈച്ചയായിരിക്കും, ഒരു ഈച്ചയായിരിക്കും. ഉലമാക്കൾ സൂചിപ്പിക്കുന്ന കാര്യമാണ്, പിശാജ് ഉദ്ദേശിക്കുന്നത് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പുറമെ ഈ പിശാചിന് വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യണം എന്നാണ് പിശാചിന്റെ ഉദ്ദേശം, മനുഷ്യനെ ശിർക്കിലെത്തിക്കുക. ഇപ്പൊ പിശാചിലൂടെ പിശാചിന്റെ സഹായം തേടിയിട്ടാണ് ഒരു വ്യക്തി സിഹർ നടത്തുന്നതെങ്കിൽ അത് കുഫ്റാണ്. അതാണ് സിഹറിലേക്ക് കുഫ്രെത്തിക്കുന്ന ഒന്നാമത്തെ മാർഗം, പിശാചിനെ സേവിക്കുക. ഇപ്പൊ പിശാജ് എന്ത് പറയും, പിശാചിനെ ഇബാദത്ത് ചെയ്യാൻ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കാൻ പറയും, ഇസ്ലാമിനെതിരായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറയും, അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ മുസ്ഹാഫിന്റെ മുകളിൽ മൂത്രമൊഴിക്കാൻ പറയും. ഇതൊക്കെ പഴയ കാലഘട്ടത്തിൽ പിടിക്കപ്പെട്ട സംഭവങ്ങളാണ്. മുസ്ഹാഫിനെ അപമാനിക്കാൻ പറയും. ഇങ്ങനെ കുഫ്റിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പിശാജ് പറയും. എന്തിനാണ്, അങ്ങനെ ഒരു വ്യക്തി ചെയ്യുമ്പോൾ പിശാജിന് അയാളോട് ഇഷ്ടമുണ്ടാകും, ഈ സമയത്ത് പിശാജ് അയാളെ സഹായിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ സിഹറിൽ കുഫ്ർ വരുന്ന ഒന്നാമത്തെ മേഖല എന്നുള്ളത് പിശാജിനെ സേവിക്കുമ്പോഴാണ്, പിശാജിനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ്. രണ്ടാമത്തെ സാഹചര്യം, സിഹറിൽ ഷിർക്ക് വരുന്ന രണ്ടാമത്തെ സാഹചര്യം, സാഹിറായ വ്യക്തി, ഈ മാരണക്കാരനായ വ്യക്തി അദൃശ്യമായ കാര്യങ്ങൾ അറിയും എന്ന് പറയുമ്പോഴാണ്. ഈ മരണം ചെയ്യുന്ന വ്യക്തി പറയാണ്, എനിക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്ത് നടക്കും, അല്ലെങ്കിൽ ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ എനിക്ക് അറിയാൻ പറ്റും എന്നൊക്കെ അദൃശ്യമായ കാര്യങ്ങൾ ഒരു വ്യക്തി വാദിക്കുന്നുണ്ടെങ്കിൽ അതും ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ഗൈബ് അറിയാൻ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ അല്ലാഹു അല്ലാതെ വേറെ ആർക്കാണ് നടക്കുക? അപ്പൊ ഈ രണ്ട് വഴികളിലൂടെയാണ് സിഹറിൽ ഷിർക്ക് പ്രവേശിക്കുന്നത്. ഒന്നാമത്തേത് പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, പിശാചിനെ ഉപയോഗിക്കാതെ ഒരാൾ ഷിർക്ക് സിഹർ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നൽകേണ്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് നൽകാതിരിക്കുകയാണെങ്കിൽ അത് സിഹർ ഷിർക്കിൽ പെടുകയില്ല. ഷിർക്കാവുന്നതുമുണ്ട്, ഷിർക്കല്ലാത്തതുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു വ്യക്തി പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടാണ് സിഹർ ചെയ്യുന്നതെങ്കിൽ അത് ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ തന്നെ സിഹർ ചെയ്യുന്ന വ്യക്തി ഗൈബിയായ കാര്യങ്ങൾ അറിയുമെന്ന് വാദിച്ചാലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതല്ലാത്ത ചില സാഹചര്യങ്ങളിൽ നേരത്തെ ഇമാം ഷാഫിഅയുടെയും ശംഖീത്തിയുടെയും സംസാരം വായിച്ചതുപോലെ അതിൽ വിശദീകരണമുണ്ട്. അതല്ലാതെ നിരുപാധികം ഷിർക്കാണെന്നുള്ളതല്ല ശരിയായ അഭിപ്രായം. അള്ളാഹു അഅലം. ഇനി സാഹിറിനെ ഒരു നാട്ടിൽ, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ സാഹിർ ഉണ്ടെങ്കിൽ എന്താണ് അയാൾ ചെയ്യുക? ഒരു സാഹിർ അയാളുടെ സിഹറിൽ കുഫർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ പിശാചിന് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പിശാചിന് വേണ്ടി അറവ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം സിഹറിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എന്തായി? മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. മുർത്തദ്ദിന്റെ ഹുക്കും എന്താണ്? അയാളെ വധിച്ചു കളയും. ശരീഅത്തിന്റെ ഭരണകൂടമാണെങ്കിൽ അയാളെ വധിച്ചു കളയും. ഒരു വ്യക്തിയുടെ സിഹറിൽ കുഫർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അദ്ദേഹത്തെ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവിടെ വധിച്ചു കളയും. ഇനി ഒരു വ്യക്തി ചെയ്യുന്ന കുഫർ, അല്ലെങ്കിൽ സിഹർ, അഫ്വാൻ, ഒരു വ്യക്തി ചെയ്യുന്ന സിഹർ മാരണം, അതിൽ കുഫറില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുഫർ അടങ്ങാത്ത ഒരു മാരണമാണ് വ്യക്തി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും? അദ്ദേഹത്തെയും വധിച്ചു കളയും. അദ്ദേഹത്തെയും വധിച്ചു കളയും. അദ്ദേഹത്തെ വധിച്ചു കളയുന്നത് അദ്ദേഹം കാഫിറാകുന്നത് കൊണ്ടല്ല, അദ്ദേഹം കാഫിറല്ല. അദ്ദേഹത്തെ വധിച്ചു കളയുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയിൽ ഫിത്ര ഉണ്ടാക്കുന്നത് കൊണ്ട്, ആൾക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആൾക്കാർക്കിടയിൽ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? വധിച്ചു കളയുന്നത്. ഇപ്പൊ സിഹർ ഏത് രൂപത്തിൽ ചെയ്യുന്നതാണെങ്കിലും അദ്ദേഹത്തെ വധിച്ചു കളയും. കുഫറായ സിഹർ ചെയ്യുന്നതാണെങ്കിലും, കുഫറല്ലാത്ത സിഹർ ചെയ്യുന്നതാണെങ്കിലും അദ്ദേഹത്തെ വധിച്ചു കളയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, സിഹറിന്റെ ചില ഇനങ്ങൾ കുഫറാണെന്ന് നമ്മൾ പറഞ്ഞാലും, കുഫറല്ല എന്ന് നമ്മൾ പറഞ്ഞാലും, സിഹർ ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യണം? വധിച്ചു കളയണം. മനസ്സിലായില്ലേ? സിഹർ ചെയ്യുന്ന വ്യക്തിയെ വധിച്ചു കളയണം. അതിനെന്താണ് തെളിവ്? ബജാലത്ത് ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കതബ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോരോ നാട്ടിലെയും ഭരണാധികാരികൾക്ക് കത്തെഴുതി, അനി ഖുതുലു കുല്ല സാഹിരിൻ വസാഹിറ, ഓരോരോ നാട്ടിലുള്ള എല്ലാ സിഹർ ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും നിങ്ങൾ വധിച്ചു കളയുക എന്നാര് കത്തെഴുതി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയതായി ഇമാം അഹ്മദും അബൂദാവൂദും ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ബജാലത്ത് ഇബ്നു അബ്ദ് പറയുന്നു, ഫഖതൽന സലാസ സവാഹിർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടിയതോടുകൂടി മൂന്ന് സിഹർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വധിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയെ, സിഹർ ചെയ്ത ഒരു സ്ത്രീയെ വധിച്ചു കളയാൻ ഹഫ്സ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ ഭാര്യ, കൽപ്പിച്ചതായും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറയുന്നു, صح قتل الساحر عن ثلاثه من اصحاب النبي صلى الله عليه وسلم, പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് മൂന്ന് ആൾക്കാർ, പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് മൂന്ന് സഹാബികൾ സിഹർ ചെയ്യുന്നവരെ വധിക്കുന്നതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സിഹർ ചെയ്യുന്ന വ്യക്തിയെ ശരീഅത്തിന്റെ ഭരണകൂടമാണെങ്കിൽ വധിച്ചു കളയും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള സമീപകാലത്ത് ജീവിച്ചപ്പോൾ ഷെയ്ഖ് ഒക്കെ അദ്ദേഹത്തിന്റെ ദർസിൽ പറയാറുണ്ടായിരുന്നു, സിഹർ ചെയ്യുന്ന വ്യക്തികളെ ഓരോരോ രാജ്യത്തെ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ വധിച്ചു കളയേണ്ടതാണ്. സുലൈമാൻ ഇബ്നു അബ്ദില്ല റഹിമഹുള്ള, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയാണ്, അദ്ദേഹം പറയുന്നു, അൽ ഖത്ലു ഔല ലി അസരി ഉമർ, സിഹർ ചെയ്യുന്നവരെ വധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ നിലപാട്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വഅമില ബിഹി നാസു ഫീ ഖിലാഫതിഹി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിൽ ജനങ്ങൾ അത് ചെയ്തു. ബിലാ നക്കീർ, ഒരാൾ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സാഹിരിങ്ങളെ വധിക്കുന്നതിനെ എതിർത്തിട്ടില്ല. ഫകാന ഇജ്മാഅൻ, അപ്പോൾ അത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ഇജ്മാ പോലെയാണ് എന്ന് സുലൈമാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സിഹർ കുഫ്രാണെന്ന് പറഞ്ഞാലും കുഫ്രല്ല എന്ന് പറഞ്ഞാലും, സിഹറിന്റെ ഇനങ്ങളിൽ കുഫ്രാണെന്ന് പറഞ്ഞാലും കുഫ്ര അല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ രണ്ടാമത്തെ വാദമായ നിരുപാധികം കുഫ്രാണെന്ന് പറഞ്ഞാലും, ഏത് പറഞ്ഞാലും സിഹർ ചെയ്യുന്നവരെ വധിച്ചു കളയണം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. സിഹർ ചെയ്യുന്നവരെ വധിച്ചു കളയണം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതിന് കാരണം മനസ്സിലായില്ലേ? അതിന് കാരണം എന്താണ്? കുഫർ അടങ്ങിയ സിഹറാണെങ്കിൽ അദ്ദേഹം മുർത്തദായി, അത് കാരണം വധിച്ചു കളയണം. കുഫർ അടങ്ങാത്ത സിഹറാണെങ്കിൽ അദ്ദേഹം ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, അത് കാരണത്താൽ അദ്ദേഹത്തെ വധിച്ചു കളയണം. ഇതാണ് ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നത്. ഇതാണ് ഇബ്നു ഉസൈമീൻ ഇബ്നു ബാസിനെ പോലെയുള്ള സമീപകാലം ജീവിച്ചിരുന്ന ചില പണ്ഡിതന്മാരും പറയുന്നത്. മുൻകാലഘട്ടത്തിൽ വേറെ ചില വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സമയം കുറവായതുകൊണ്ട് അത് പറയുന്നില്ല. അടുത്തൊരു കാര്യം സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, നേരത്തെ നമ്മൾ സിഹറിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്നതിൽ പ്രവാചകന് സിഹർ ബാധിച്ചത് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മുൻകാലഘട്ടത്തിലും ചില ആൾക്കാർ എതിർത്തിരുന്നു. ഇന്നും ചില ബുദ്ധിയെ പൂജിക്കുന്ന ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചതിനെ എതിർക്കുന്നു. ഒന്നാമതായി മനസ്സിലാക്കുക, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിഹറിനെ നിരുപാധികം ഒരു വ്യക്തി എതിർത്താൽ ആ വ്യക്തി എതിർക്കുന്നത് ഖുർആനിനെയാണ്. അദ്ദേഹം കാഫിറായി പോകും. സിഹറിനെ നിരുപാധികം എതിർക്കുന്ന വ്യക്തി എതിർക്കുന്നത് ആരെയാണ്? ഖുർആനിനെയാണ്. അദ്ദേഹം കാഫിറായി പോകും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ച വിഷയത്തെ ചില ആൾക്കാർ എതിർക്കുന്നതിനെ എക്കാലത്തും പണ്ഡിതന്മാർ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. സമീപകാലത്ത് പണ്ഡിതന്മാരുടെ മറുപടികളൊക്കെ ഒരുമിച്ച് കൂട്ടുകയും നല്ലൊരു കിതാബായി പ്രസിദ്ധീകരിക്കുകയും ചെയ്ത പണ്ഡിതനാണ് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, റുദൂദു അഹ്ലിൽ ഇൽമി ത്വാഇനീന ഫീ ഹദീസിസ് സിഹർ, സിഹറിനെ നിഷേധിക്കുന്നവർക്കുള്ള മറുപടി ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന വിഷയത്തിൽ ഷെയ്ഖ് മുഖ്ബിലിന് റഹിമഹുല്ലാ പ്രവാചകന് സിഹർ ബാധിച്ചതിനെ നിഷേധിക്കുന്നവർക്ക് മറുപടി നൽകിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നതിന്റെ ഒരു ചുരുക്കം ഞാൻ പറയാം. ആ കിതാബ് കുറച്ച് വലുതാണ്. അതിൽ പറയുന്നതിന്റെ ചുരുക്കം ഷെയ്ഖ് മുഖ്ബിൽ അതിൽ സ്ഥാപിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് പ്രവാചകന് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് സഹീഹാണ്. ഒരൊറ്റ പണ്ഡിതന് പോലും, മുൻകാലഘട്ടത്തിൽ ജീവിച്ച ഹദീസിന്റെ ഒരു പണ്ഡിതന് പോലും ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എതിർത്തിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, ആ ഹദീസിന് ഒരു ഹർഫ് പോലും ഒരു പണ്ഡിതൻ പോലും എതിർത്തിട്ടില്ല. അതുകൊണ്ട് ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് ബുദ്ധിക്ക് യോജിക്കാത്ത ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയ സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ എന്ത് കാണാം? പ്രവാചകന് രോഗം ബാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല സാഹചര്യങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ഖുർആനും സുന്നത്തും സ്ഥിരീകരിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ രോഗം പോലെയുള്ള സിഹർ ബാധിക്കുന്നതിലും പ്രത്യേകിച്ച് ബുദ്ധിക്ക് യോജിക്കാത്ത ഒന്നും തന്നെയില്ല. മൂന്നാമതായി ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ അതിൽ സ്ഥാപിച്ചിരിക്കുന്ന വിഷയം, മുൻകാലഘട്ടത്തിൽ ചില ആൾക്കാർ പ്രവാചകന് സിഹർ ബാധിച്ചതിനെ എതിർത്തിട്ടുണ്ട്. ഖാളി അയ്യാദ് റഹിമഹുല്ലാ അവരെ തൊട്ട് ആ വിഷയങ്ങൾ ഉദ്ധരിക്കുന്നു. അവർ പ്രവാചകന് സിഹർ ബാധിച്ചതിനെ എതിർക്കാനുള്ള ഒരു കാര്യം എന്താ? ചില ആൾക്കാർ പഴയ കാലഘട്ടത്തിൽ പറഞ്ഞു പ്രവാചകന് സിഹർ ബാധിച്ചിട്ടില്ല. എന്താണ് കാരണം? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസ്, പ്രവാചകരെ ജനങ്ങളുടെ ഷർറിൽ നിന്ന് താങ്കളെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ജനങ്ങളുടെ ഷർറിൽ നിന്ന് താങ്കളെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, അപ്പൊ അല്ലാഹു സംരക്ഷിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ലബീദ് ബിനുൽ അസം എന്ന് പറയുന്ന ജൂതന്റെ ഷർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കാതിരുന്നത്? അതുകൊണ്ട് അത് സ്വീകാര്യമല്ല എന്ന് ചില ആൾക്കാർ പറയും. അവരോടുള്ള മറുപടി എന്താ? ഈ ആയത്തിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. അതല്ലാതെ പ്രവാചകന് ഒരു തരത്തിലുള്ള പ്രയാസവും ഏൽക്കില്ല എന്നല്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ആ ചരിത്രം അറിയാം. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിനെതിരാണെന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിജയിക്കാനോ പ്രവാചകനെ പരാജയപ്പെടുത്താനോ പ്രവാചകന്റെ ദഅവത്ത് പൂർണ്ണമായി ഇല്ലാതാക്കാനോ ഒരാൾക്കും സാധ്യമല്ല. അതാണ് വല്ലാഹു യഅസിമുക മിനന്നാസ് എന്ന ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ ഷെയ്ഖ് മുഖ്ബിൽ പറയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കാലത്ത് ജീവിച്ചിരുന്ന കാഫിരീങ്ങൾ ആക്ഷേപിച്ച ആക്ഷേപമാണ് താങ്കൾ സാഹിറാണ്, താങ്കൾ മാരണക്കാരനാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ പറയുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന്? അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ കാഫിരീങ്ങളുടെ വാദമല്ലേ നമ്മൾ പറയുന്നത്? ചില ആൾക്കാർ ഈ ഒരു സംശയം ഉന്നയിച്ചു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു യഹ്യ അൽ മുഅല്ലിമി അൽ യമാനി റഹിമഹുല്ലാ, നിങ്ങൾക്കെല്ലാവരും കേട്ടുപരിചയമുള്ള പണ്ഡിതനായിരിക്കാം, യമനി പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിച്ചുകൂട്ടിയത് ഇന്ത്യയിലാണ്. അദ്ദേഹത്തെ പോലെ ഹദീസിൽ കഴിവുള്ള പണ്ഡിതന്മാർ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഷെയ്ഖ് മുഅല്ലിമി റഹിമഹുല്ലാ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹറു ബാധിച്ചത് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം മാത്രമാണ്. ചില റിവായത്തുകളിൽ വന്നതുപോലെ 40 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹറു ബാധിച്ചത്. അതിന്റെ ചില അസറുകൾ, അതിന്റെ ചില പ്രയാസങ്ങൾ 6 മാസം വരെ ഉണ്ടായിരുന്നു. അതിലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ഉണ്ടായിട്ടില്ല. എന്നാൽ കാഫിരീങ്ങൾ പ്രവാചകനെ സാഹിറാണെന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? പ്രവാചകൻ പറയുന്ന വാദങ്ങൾ സിഹറിന്റെ വാദങ്ങളാണ്. സിഹറിലൂടെ പ്രവാചകൻ കരസ്ഥമാക്കിയ, മരണത്തിലൂടെ പിശാചിൽ നിന്ന് കരസ്ഥമാക്കിയ വാദങ്ങളാണ് പ്രവാചകൻ പറയുന്ന വാദങ്ങൾ എന്നാണ് ആര് പറഞ്ഞത്? കാഫിരീങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? കാഫിരീങ്ങൾ പ്രവാചകനെ ആക്ഷേപിച്ചത് എന്താണ്? നബി പറയുന്ന വാദങ്ങൾ സിഹറിലൂടെ പിശാചിൽ നിന്ന് സ്വീകരിച്ചതാണ്. അതാണ് കാഫിരീങ്ങളുടെ വാദം. അഹ്ലുസുന്ന പറയുന്നത് എന്താ? ദീനിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും ബാധിച്ചിട്ടില്ല, മറിച്ച് ചുരുങ്ങിയ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചു. ആ സിഹർ എങ്ങനെയാണ് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചത്? എങ്ങനെയാണ് പ്രവാചകൻ, എന്ത് ബുദ്ധിമുട്ടാണ് സിഹർ കൊണ്ടുണ്ടായത്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാതെ ചെയ്തു എന്ന് തോന്നും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത്. മനസ്സിലായോ? അതുകൊണ്ട് പ്രവാചകന്റെ സിഹർ ബാധിച്ചു എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അതാരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അദ്ദേഹം മുബ്തദി ആകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചില്ല എന്ന് പറയുന്നവൻ മുബ്തദി ആണ്. അവസാനം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. സിഹറിന്റെ ചികിത്സ എങ്ങനെയാണ്? ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, അവർക്ക് സിഹർ ബാധിച്ചു അല്ലെങ്കിൽ സിഹർ ബാധിച്ചു എന്ന് സംശയമുണ്ട്, സിഹറിന്റെ ചികിത്സ എങ്ങനെയാണ്? പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ നിങ്ങൾ നോക്കിയാൽ രണ്ട് രൂപത്തിലുള്ള ചികിത്സകളാണ് അവർ ചർച്ച ചെയ്യുന്നത്. രണ്ട് രൂപത്തിലുള്ള ചികിത്സകളാണ് സിഹറിനെ അവർ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് സിഹറിനെ സിഹർ കൊണ്ടില്ലാതാക്കൽ. ഒരു വ്യക്തിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സാഹിറായ, മാരണം ചെയ്യുന്ന മറ്റൊരു വ്യക്തിയുടെ അരികിലേക്ക് പോവുകയും ഈ സിഹറിനെ നശിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. ഈ രീതി അനുവദിക്കപ്പെടുന്ന രീതിയല്ല. സിഹറിനെ സിഹർ കൊണ്ടില്ലാതാക്കൽ അനുവദിക്കപ്പെടുന്ന രീതിയല്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ സംസാരം വായിച്ചു നോക്കിയാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിർബന്ധിത സാഹചര്യത്തിലാണെങ്കിൽ പോകാമെന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ശരിയല്ല. സിഹറിനെ സിഹർ കൊണ്ടില്ലാതാക്കുക എന്നുള്ളത് അനുവദിക്കപ്പെടുന്ന രീതിയല്ല. എന്താണ് അതിന്റെ തെളിവ്? ഒന്നാമത്തെ തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദാവൗ ബിഹറാം, ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സ നടത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദാവൗ ബിഹറാം, ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സ നടത്തരുത്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമത്തെ കാരണം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, സിഹറിനെ സിഹർ കൊണ്ട് ഇല്ലാതാക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, വഹുവ മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. സിഹർ എന്നുള്ളത് പിശാചിന്റെ കാര്യമാണ്. അതുകൊണ്ട് സിഹറിനെ സിഹർ കൊണ്ടില്ലാതാക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അതാണ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ലാ, മുഹമ്മദ് അമീൻ ഷങ്കീതി റഹിമഹുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ സ്ഥാപിക്കുന്നത് ആ ഒരു വാദമാണ്. സിഹറിനെ സിഹർ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു സിഹറിന് രണ്ട് ചികിത്സയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ചികിത്സ സിഹറിനെ സിഹർ കൊണ്ട് ചികിത്സിക്കൽ. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഇതിന് ഏകദേശം സാദൃശ്യമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് പിശാജ് ബാധ ഉണ്ടായാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും തങ്ങളുടെ അരികിൽ പോകും, തങ്ങള് ഉറുക്കെട്ടിക്കൊടുക്കും, തെറ്റിനെ തെറ്റുകൊണ്ട് ചികിത്സിക്കുക. ഇത് ഇസ്ലാം അനുവദിക്കുന്നതല്ല. മറിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചികിത്സ? ഒരു വ്യക്തിക്ക് പിശാജിന്റെ ശല്യമുണ്ടായി അല്ലെങ്കിൽ സിഹർ ബാധിച്ചു, എന്താണ് ചികിത്സ? ഉലമാക്കൾ പറയുന്നു, അവിടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റുഖിയ ചെയ്യുക. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റുഖിയ ചെയ്യുക. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക. ഇസ്ലാം അനുവദിക്കുന്ന മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം ശരീരത്തെ മന്ത്രിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ ബിർറുഖ മാ ലം തകുൻ ശിർക, ശിർക്കല്ലാത്ത ഏത് രീതിയിലുള്ള മന്ത്രങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരു വ്യക്തിക്ക് പിശാചിന്റെ എന്തെങ്കിലും ഷെറുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഹർ ബാധിച്ചു എന്ന സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ എപ്പോഴും ഓതുക. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. പ്രത്യേകിച്ച് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് തുടങ്ങിയ സൂറത്തുകളൊക്കെ അധികമായിട്ട് പാരായണം ചെയ്യുക. സ്വന്തം ഓതി സ്വന്തം മൊത്തത്തിൽ തടവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ജീവിതത്തിൽ ചെയ്യുക. ഇതാണ് സിഹറിന്റെ ഏറ്റവും നല്ല ചികിത്സ, അല്ലെങ്കിൽ സിഹറിന് അനുവദിക്കപ്പെടുന്ന ചികിത്സ ഇതാണ്. അതല്ലാതെ സിഹറിനെ സിഹർ കൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. സിഹറിനെ സിഹർ കൊണ്ടല്ല ഇല്ലാതാക്കേണ്ടത്, മറിച്ച് സിഹറിനെ ഇല്ലാതാക്കേണ്ടത് ഇത്തരത്തിലുള്ള റുഖിയകൾ കൊണ്ടാണ്, അദ്കാറുകൾ കൊണ്ടാണ്. അതാണ് ഉലമാക്കൾ പറയുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സിഹറിന്റെ ചികിത്സയിൽ വളരെയധികം ഫലപ്രദമായ മറ്റൊരു കാര്യമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, ഹിജാമ സിഹറിന്റെ ചികിത്സയിൽ വളരെയധികം ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് ഹിജാമ എന്നുള്ളത്. പല ആൾക്കാരും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സിഹറിൽ വളരെയധികം ഫലം ചെയ്യുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ ഒരു വിഷയം സ്ഥാപിക്കുന്നുണ്ട്. സിഹറിൽ ഹിജാമ നല്ലതാണ്, സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുള്ളവർ ഹിജാമ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞത് സിഹർ ബാധിച്ചവരുടെ ചികിത്സയാണ്. സിഹർ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഹർ ബാധിക്കാതിരിക്കാൻ നമുക്കറിയില്ലല്ലോ ആരാണ് നമ്മൾ സിഹർ ചെയ്യുന്നത്. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും നിഅമത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശത്രുതയുള്ളവർ സിഹർ ചെയ്തേക്കാം. അല്ലെങ്കിൽ കച്ചവടത്തിൽ ബറക്കത്ത് ലഭിച്ചാൽ മറ്റൊരു കച്ചവടക്കാരനോട് നമ്മുടെ അസൂയുണ്ടായാൽ നമ്മെ സിഹർ ചെയ്തേക്കാം. അതിന്റെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സിഹർ ഇല്ലാതിരിക്കാൻ, സിഹർ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം കാവൽ ചോദിക്കുക. അല്ലാഹുവിനോട് നിരന്തരം കാവൽ ചോദിക്കുക. ഇതെല്ലാവരും നവാഖുദുൽ ഇസ്ലാമിന്റെ വിഷയമായിട്ട് കൂടി ഒരു വിഷയം ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മൾ ഇന്ന് പല ആൾക്കാരും ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുനിയവിയായ ആവശ്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്. അള്ളാഹുവെ പ്രയാസം ഉണ്ടാക്കല്ലേ, കുടുംബത്തിന് നല്ലത് വരുത്തണേ, അതുപോലെ തന്നെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ, ഇതൊക്കെയാണ് ആൾക്കാർ ദുആ ചെയ്യുക. പക്ഷെ അള്ളാഹു തന്നെ സംരക്ഷിക്കാൻ, എനിക്ക് സിഹർ ബാധിക്കാതിരിക്കണേ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പിശാചിന്റെ ഷറുകളും എന്നിലേക്ക് നീ അടുപ്പിക്കരുത് എന്നൊന്നും ദുആ ചെയ്യുന്നവർ കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സിഹർ ബാധിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് നിരന്തരം കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു കാണുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട് എന്ന ബോധത്തിൽ തഖ്‌വയോടുകൂടി നമ്മൾ ജീവിക്കുക. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഉദാഹരണത്തിന്, സമീപകാലം ഏകദേശം ഒന്ന് രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു സഹോദരൻ, ആ സഹോദരന്റെ ഷോപ്പിന്റെ മുമ്പിൽ ഒരാൾ സിഹർ ചെയ്ത് ഒരു വസ്തു കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഒരു വസ്തു കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയാൽ, അത് കിട്ടിയ ഉടനെ നമ്മൾ പേടിച്ച് ഇനി എന്താ എനിക്ക് ബാധിക്കുക, അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ നമുക്ക് സിഹർ ചെയ്തിരിക്കുന്ന ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നു, അതിനെ നശിപ്പിച്ചു കളയുക. ഒന്നുകിൽ അതിനെ കുഴിച്ചിടുക, അതിനെ പൊട്ടിച്ച് കളഞ്ഞതിനു ശേഷം കുഴിച്ചിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സിഹർ ചെയ്തപ്പോൾ അതിനെ കുഴിച്ചിടുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ അതിനെ കരിച്ചു കളയുക. കരിച്ചു കളയാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ അതിനെ കരിച്ചു കളയുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ആരെങ്കിലും നമ്മൾ സിഹർ ചെയ്തതിന്റെ പേരിൽ നമ്മൾ പേടിച്ച് നമ്മുടെ ഈമാനൊക്കെ ദുർബലമായി, അങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്, അവന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്നവരാണ്. ആര് നമ്മൾ സിഹർ ചെയ്താലും, ആരെന്തൊക്കെ ദോഷം നമ്മോട് പ്രവർത്തിച്ചാലും, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് നമ്മൾ നിലകൊള്ളുക. അതല്ലാതെ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്കാറുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇതെല്ലാ സഹോദരങ്ങളും അവരുടെ ജീവിതത്തിൽ ചെയ്യണം. അദ്കാറുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ. രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് പിശാചിനെ ആട്ടിവിടും അല്ലെങ്കിൽ വിരട്ടിവിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന സൂറത്തുകൾ, ഒന്ന് സൂറത്തുൽ ബഖറ. ഏതെങ്കിലും വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ അവിടേക്ക് പിശാജ് വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തേത് ആയത്തുൽ കുർസി, പിശാചിൽ നിന്ന് സംരക്ഷണം, അല്ലെങ്കിൽ അള്ളാഹുവിന് അരികിൽ നിന്ന് നമ്മെ ഒരാൾ സംരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ, ആമന റസൂൽ, അതിന്റെ അവസാനം വരെ ആമന റസൂൽ, ആ രണ്ടാഴ്ചകൾ. ഈ രണ്ടാഴ്ചകളിലെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്ത് എല്ലാ ദിവസവും ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്നതാണ്. ഒരു രാത്രിയിൽ ഒരാൾ ഓതിയാൽ ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ചില സഹോദരങ്ങൾ ബഖറയുടെ അവസാനത്തെ ആയത്ത് എപ്പോഴും രാത്രി ഓതുന്നവരായിരിക്കും. എപ്പോഴാ ഓതാറ്? പലരോടും ചോദിക്കുമ്പോൾ പറയാറുള്ളത് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നാണ്. ഏറ്റവും നല്ലത് അത് ഓതാൻ മഗ്രിബ് കഴിഞ്ഞ ഉടൻ നമ്മൾ ഓതുക. രാത്രി പ്രവേശിച്ച ഉടൻ അത് ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ആരെങ്കിലും ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ കഫത, അത് അവന് മതിയായതാണ്, അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു. രാത്രി എപ്പോഴാ തുടങ്ങുക? മഗ്രിബ് മുതലാണ്. രാത്രി ആരംഭിക്കുക മഗ്രിബ് മുതലാണ്. അതുകൊണ്ട് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ല പറയുന്നു, ഒരു വ്യക്തി മഗ്രിബിനെ ആ ദിക്ര പറയുകയാണെങ്കിൽ ആ സമയം മുതൽ പിറ്റേ ദിവസം ഫജ്ർ വരെ അള്ളാഹുവിനെ സംരക്ഷിക്കും. നേരെ മറിച്ച് ഒരു വ്യക്തി ഉറങ്ങാൻ വേണ്ടി കിടന്ന ശേഷമാണ് അത് പറഞ്ഞതെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയം മുതൽ ഫജർ വരെയാണ് അള്ളാഹുവിന്റെ സംരക്ഷണം അവന് ലഭിക്കുക. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മഗ്രിബിന് ആ ദിക്ര നമ്മൾ പറഞ്ഞാൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്ത് പാരായണം ചെയ്താൽ മഗ്രിബ് മുതൽ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മഗ്രിബിനെ തന്നെ ആ ദിക്ര നമ്മൾ പറയുക, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതാണ് സിഹർ ബാധിക്കാതിരിക്കാനുള്ള ചില ചികിത്സകൾ. ഇനി ചില ആൾക്കാർ ഇതൊക്കെ ചെയ്താലും അവർക്ക് ബാധിക്കും, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയധികം ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയാണ്, എന്നിട്ടും പ്രവാചകന് സിഹർ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയും സിഹർ ബാധിക്കാം. അതെന്തുകൊണ്ടാണ്? അല്ലാഹു പറഞ്ഞു, അഷദ്ദു നാസി ബലാഅൻ അൽ അംബിയ. ثم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷദ്ദു നാസി ബലാഅൻ അൽ അംബിയ, അല്ലാഹു ഏറ്റവും അധികം പരീക്ഷിക്കുകാരെയാണ് അംബിയാക്കളെയാണ്. ثم الامثل فالامثل, പിന്നെ അതിനോട് ഏറ്റവും അടുത്തവർ. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ മൻസിലതൻ ലം യബ്ലുഗഹ ബിഅമലി, ഒരു അടിമക്ക് അല്ലാഹു വലിയൊരു സ്ഥാനം ഉദ്ദേശിച്ചു, അയാൾ എത്ര അമൽ ചെയ്താലും ആ സ്ഥാനത്ത് എത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ സബ്ബ അലൈഹിൽ ബലാഅ സബ്ബൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് ധാരാളം പരീക്ഷണങ്ങൾ നൽകും. ثم صبره علي, പിന്നീട് ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. ആ പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പദവി അധികരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട മാർഗങ്ങൾ, സിഹറിൽ നിന്ന് രക്ഷ തേടാനുള്ള ഈ മാർഗങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കുക. ഇത് ചെയ്തിട്ടും നമുക്ക് ആർക്കെങ്കിലും പിശാചിന്റെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുണ്ടായാൽ അറിയുക, അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുക. സിഹറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാനുമായി കോൺടാക്ട് ചെയ്ത് ആ വിഷയം ചോദിക്കുക. എല്ലാ വിഷയങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ ഇൽമു മനസ്സിലാക്കാനും പഠിക്കുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.